കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ ഒരിക്കലും മാറ്റപ്പെടാത്ത ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്കോ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് മാറ്റമില്ലാത്ത തിരുവചനത്തിൽ കാണുന്നതുപോലെ ആ തിരുവചനത്തിലെ വേദഭാഗം ദൈവനാമത്തിനായി ഞാൻ വായിച്ച് എന്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൽ 1-ാം വാക്യം, പെസഹാ പെരുന്നാളിന് മുമ്പ് ലോകത്ത് തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. കർത്താവായ യേശു തന്റെ ശിഷ്യഗണത്തിനോട് മുമ്പിൽ വിളിച്ചു വരുത്തിയിട്ട് തന്റെ ദൗത്യം നിർവഹിച്ച ശേഷം ലോകത്ത് വിട്ട പിതാവിന്റെ അടുക്കിലേക്ക് പോകാനുള്ള നാഴിക വന്നു എന്ന് മനസ്സിലാക്കിയ കർത്താവായ യേശു തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവാൻ തന്റെ ജനത്തെ നിലനിർത്തുവാൻ വേണ്ടി പറയുകയാണ്, അവസാനത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കിയ ഈ സ്നേഹം, നിസ്തുല്യമായ സ്നേഹം, ഒന്നിനാലും താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്ത നിസ്തുല്യ സ്നേഹത്തിന്റെ അനുഭവമാണ് അല്പനിമിഷം ഞാൻ നിങ്ങളോടുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ അനുഭവത്തിൽ കൂടെ കർത്താവായ യേശു ഉയർത്തപ്പെടണം, ഞാനോ കുറയണം. ഇതര തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ നാൾ മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ പകർന്നുവന്ന ആ സ്നേഹമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ദൈവനാമത്തിനായി സംസാരിക്കാനുള്ളത്. 1995 വരെയും ആ ഒരു ഹൈന്ദവ കുടുംബത്തിൽ, നായർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചത് 1995 ഒമാൻ എഞ്ചിൻ ഓയിൽ കമ്പനി എന്ന് പറയുന്ന ഓയിൽ കമ്പനിയിൽ ഒരു ജോലിയുള്ള ബന്ധത്തിന് കടന്നു പോകാൻ ഇടയായ സാഹചര്യം മുതലാണ്. 1995 മുതൽ ഞാൻ അവിടെ ജോലിക്ക് പ്രവേശിച്ചു. 1996 വരെയും കൂട്ടുകാരുകൂടി പണങ്ങൾ ചെലവഴിച്ച് ധാർമ്മികമായ അധപ്പതനത്തിൽ ജീവിച്ചു വരവേ 96 ജൂൺ മാസത്തിലാണ് ഞാനും എന്റെ സുഹൃത്തും, അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസത്തിലുള്ള എന്റെ സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കടന്നുപോയി ഒരു പാർക്കിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരു ദേവദാസനോട് കടന്നു വരുന്നിരിക്കുവാനിടയായി. ആ ദേവദാസനെ കണ്ടപ്പോൾ മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് എന്ന് പറഞ്ഞ എന്റെ സഹോദരൻ, എന്റെ സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞു, ഇവര് ഒരു മതം മാറ്റക്കാരാണ്, കരയും കടലും താണ്ടി ഇങ്ങനെ മതം മാറ്റുവാൻ വേണ്ടി കടന്നു വരുന്ന ചില വ്യക്തികളാണ്, നമുക്ക് അദ്ദേഹത്തിനെ കളിയാക്കാമെന്നുള്ള ഉള്ള ഉദ്ദേശത്തോടുകൂടി എന്നെയും അദ്ദേഹം വിളിച്ചുകൊണ്ടുപോയി ഇതിനോട് സംസാരിക്കാനിടയായി. എന്റെ അതുവരെ ഉണ്ടായിരുന്ന മുൻകുതി അനുസരിച്ച് ഞാനും അദ്ദേഹത്തിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തോമസ് കുട്ടി എന്ന് പറഞ്ഞ ആ ദേവദാസൻ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇപ്രകാരം സംസാരിച്ചു, തോമസ് കുട്ടിയായി എന്നെ കളിയാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല, പക്ഷേ എന്നുള്ള ക്രിസ്തുവിനെ കളിയാക്കുന്നതിന് മുമ്പ് ആ ക്രിസ്തു ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പറയുവാനിടയാണ്. ഞാനപ്പോൾ എഴുത്തുവായി അദ്ദേഹത്തോട് ചോദിച്ചു, ആ യേശു ക്രിസ്തുവിനെ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പ്രകാരമാണ് എന്നോട് സംസാരിച്ചത്, നിങ്ങൾ ഞങ്ങളുടെ ഒരു മീറ്റിംഗിന് വരാമെങ്കിൽ, ഞങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് തന്നെ വരാമെങ്കിൽ യേശുക്രിസ്തു നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ചടിക്കമായിരിക്കും കാണിച്ചു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും യേശുക്രിസ്താവിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം വാക്കു കൊടുക്കാനിടയായി. അതനുസരിച്ച് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞ അടുത്ത ദിവസം 6:30 ആകുമ്പോൾ ഞാൻ നിങ്ങളുടെ ആ ഫ്ളാറ്റിൽ വരും, ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇവിടെ അടുത്തുള്ള ഒരു കോട്ടേജ് പ്രേമന്ന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറയുവാനിടയായി. ഞങ്ങൾ ആ ക്ഷണത്തിന് ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ അങ്ങനെ വാക്കുകൊടുത്ത് പിരിഞ്ഞു. പിരിഞ്ഞ അവസരത്തിൽ തോമസിനോട് ഇപ്രകാരം സംസാരിച്ചു, ഞാൻ അവരുടെ മീറ്റിംഗിന് വരികയില്ല, കാരണം എന്തെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്, അവർക്ക് മൗനമായി പ്രാർത്ഥിക്കാൻ അറിയുകയില്ല, അതിനാൽ എനിക്ക് അവരുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വാക്കുകൊടുത്ത് സംസാരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിനോട് വാക്കുലേഖനം കാണിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ തോമസ് ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം വരുമ്പോൾ ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചാൽ മതി, അദ്ദേഹം നമ്മളെ വിളിക്കാതിരിച്ചു പൊക്കോളും, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാര്യമിങ്ങനെയായിരുന്നു, അദ്ദേഹം വരുമ്പോൾ ആ ദിവസം വരുമ്പോൾ ഇപ്രകാരം ചോദിക്കണം, മൗനമായി നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മൗനമായി പ്രാർത്ഥിക്കാൻ അറിയാത്തതുകൊണ്ട്, അവരുടെ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു മൗനമായി പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാതെ അദ്ദേഹം തിരിച്ചു പൊക്കോളും എന്ന് പറയുവാനിടയായി. അടുത്ത ദിവസം അദ്ദേഹം ഞങ്ങൾ സംസാരിച്ചിരുന്നത് പോലെ തന്നെ ആറര ആയപ്പോൾ ആ ദേവദാസ് ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടുപോകുവാൻ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുവാനിടയായി. എന്നെ കണ്ട മാത്രയിൽ അദ്ദേഹം പറഞ്ഞു എളുപ്പം റെഡിയായി വന്നാൽ നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അല്പം അസൗകര്യമുണ്ട്. കാരണം അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, നിങ്ങളിൽ മൗനമായി പ്രാർത്ഥിക്കാൻ അറിയില്ല, ഏതെങ്കിലും കാരണവശാൽ ഈ അറബ് രാഷ്ട്രത്തിൽ വെച്ച് പിടിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കാരണം ചെല്ലി ഞങ്ങളുടെ കമ്പനി പോലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വരികയില്ലേ, അതുകൊണ്ട് നിങ്ങൾ മൗനമായി പ്രാർത്ഥിക്കാമെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ വരാമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുവാനിടയായി. അദ്ദേഹം അല്പനേരം ആലോചിച്ച ശേഷം പറഞ്ഞു, ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മരുന്നാ മീറ്റിംഗിൽ ഞങ്ങൾ ആ റൂമിൽ മാത്രം കേൾക്കത്തക്ക രീതിയിൽ മൗനമായി പ്രാർത്ഥിക്കാം, എന്നാൽ നിങ്ങൾ വരാതിരിക്കരുത് എന്ന് അദ്ദേഹം സംസാരിക്കാനിടയായി. അദ്ദേഹം ഈ കാര്യത്തില് കാര്യം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തോമസിനെ വിളിച്ചുകൊണ്ട് കാര്യപ്രകാരം പറഞ്ഞു. അപ്പോൾ തോമസ് എന്നോട് പറഞ്ഞു, ശരിയാണെങ്കിൽ ഒരു മീറ്റിംഗിൽ നമുക്ക് അവിടെ പങ്കെടുക്കാം. അങ്ങനെ അദ്ദേഹത്തിനോട് അവിടെ മീറ്റിംഗിൽ പോയി പങ്കെടുത്തു. പങ്കെടുത്തപ്പോൾ സഹോദരന്മാരുടെ മധ്യഭാഗത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ റൂമിന്റെ മധ്യഭാഗത്തിൽ കടന്നുപോയി അവിടെ ഇരിക്കുവാനിടയായി. അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. എന്നിട്ട് പാട്ടുകൾ പാടി അവർ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരാത്മാ പ്രവാഹത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോട് അവിടെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാനിടയായി. അപ്പോൾ തോമസിനോട് പറഞ്ഞു, നമുക്ക് അപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാൻ അറിയില്ല, നമുക്ക് പെട്ടെന്ന് പോയി ഇവിടം വിട്ട് പോകാമെന്ന് വിചാരിച്ച് എന്നെ കൈ പിടിച്ച് ഉയർത്തി വെളിയിലോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ വെളിയിലോട്ട് പോകുവാൻ പോലും കഴിയാത്ത രീതിയിൽ ആ വാതിൽ കുത്തിയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയാതെ അവസ്ഥ വന്നു. ഞാൻ പറഞ്ഞു, ഏതാനും ഒരു ദിവസം വന്നു വലിയ ഇവരുടെ മീറ്റിംഗ് എല്ലാം ഒന്ന് കണ്ട് ഇവരുടെ ആ ഈ പ്രോഗ്രാംസ് എല്ലാം മനസ്സിലാക്കി നമുക്ക് ഒരു ദിവസം പോവാം, ഇന്ന് ആരും നമ്മളെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകുകയില്ല എന്ന് പറയുവാനിടയായി. ഞാൻ അവിടെ നിൽക്കുമ്പോഴെല്ലാം ഇദ്ദേഹം എന്റെ ഹൃദയത്തിൽ ഒരുപാട് മുൻവിധികൾ, ഈ ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ഒരുപാട് മുൻവിധികളുണ്ട്, അതെല്ലാം പരിഹാരം പോലെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി എന്ന രീതിയിൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഓരോ വാക്യങ്ങളെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി യഥാർത്ഥ നല്ല നല്ല പഠിപ്പിക്കലാണ് ഇവർ പഠിപ്പിക്കുന്നത്. എനിക്ക് വളരെ എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്ക് അവരുടെ കൂട്ടായ്മയിൽ അനുഭവപ്പെടുവാനിടയായി. മീറ്റിംഗിനെ പിരിഞ്ഞതിന് ശേഷം തോമസ് തന്നെ വിളിച്ച് മാറ്റിയിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വന്നോണം, അല്ലെങ്കിൽ അടുത്ത മീറ്റിംഗിൽ ഇവരെ നമ്മളെ വിളിക്കും. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വെളിയിലോട്ടിറങ്ങി, ഡോർ തുറന്ന് വെളിയിലോട്ടിറങ്ങിയപ്പോൾ ദേവദാസ് ഓടി വന്നെ കൈക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അഭിപ്രായം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, നല്ല സന്തോഷം, നല്ല സമാധാനമായി, നല്ല സന്തോഷമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാൾ വലിയ സന്തോഷമുണ്ട്, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, അന്ന് കൂടെ വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വെള്ളിയാഴ്ച ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടുന്ന വകുപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട്, അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും അവേഷം വിചാരിക്കരുത്, രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്നാൽ മതി, ആ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാൻ ഏറ്റവും വലിയ സന്തോഷത്തിന് ഉടമകളായി തീരും എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒഴിവാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ വരാമെങ്കിൽ എട്ടരയാകുമ്പോൾ നിങ്ങളുടെ ഫ്ളാറ്റിന്റെ വാതിൽക്കൽ ഞാൻ ഒന്ന് ഒരുങ്ങി നിൽക്കും, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ തോമസിനോട് പറഞ്ഞു, തോമസ് എന്ന പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇയാളെ എട്ടരയാകുമ്പോൾ നമ്മുടെ ഫ്ളാറ്റിന്റെ വാതിൽക്കൽ വരും. അപ്പോൾ തോമസ് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ എന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു, അത് കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ നാളെ നീ തന്നെ പൊക്കും, ഞാൻ വരത്തില്ല, ഞാൻ നാളെ ഏഴരയാകുമ്പോൾ ഞാനങ്ങ് മാറും, ഞാൻ വേറൊരാളുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ തോമസിനോട് പറഞ്ഞു, തോമസ് ഇല്ലായെങ്കിൽ നാളെ ഏഴരയാകുമ്പോൾ ഞാനും തോമസിനോട് വരാം, ഞാൻ നമുക്ക് മാറി നിൽക്കാം, അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ ഇല്ലാതിരുന്നാൽ മതി. കാര്യങ്ങളെല്ലാം സംസാരിച്ചു, ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം രാത്രി മുഴുവൻ ഇങ്ങനെ ആലോചിക്കാം രക്ഷപ്പെടാനുള്ള, അങ്ങനെ ഏഴരയാകുമ്പോൾ മാറി നിൽക്കാൻ വേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചു. രാവിലെ ഏഴരയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുളിച്ച് ഡ്രസ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഏഴരയായപ്പോൾ അവർക്ക് മാറി നിൽക്കാൻ വേണ്ടി ഞങ്ങൾ വെളിയിലോട്ടിറങ്ങിയപ്പോൾ ആ ദേവദാസിന് ഏഴരയാക്കുന്ന ഫ്ളാറ്റിൽ വാഗ്ദാനം നിർത്തിയ ദേവനോട് ചോദിച്ചു, എന്തിനാണ് ഏഴരയ്ക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു എന്റെ സാക്ഷ്യം നിങ്ങളോട് പറയണം. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് സഞ്ചരിച്ച് അല്പം നടന്നുകൊണ്ട് എന്റെ സാക്ഷ്യം നിങ്ങളോട് പറയാം, ഞാൻ എങ്ങനെയാണ് യേശുവിനെ സ്വീകരിച്ചത് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അനുഭവത്തിലേക്ക് പ്രവേശിച്ചു. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി, പക്ഷേ അദ്ദേഹം വിടുന്ന ലക്ഷണമൊന്നുമില്ല. അദ്ദേഹം സംസാരിച്ചു, അല്പ നിമിഷം കഴിഞ്ഞപ്പോൾ സാറിന്റെ വ്യക്തി അവിടെ വന്നിറങ്ങി, എന്റെ പേര് എന്നെ പരിചയപ്പെട്ടു, ഞാൻ പറഞ്ഞു എന്റെ പേര് മുരളി നായരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഹിന്ദു കുടുംബത്തിന് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, പിന്നെ ഞാൻ ഈ ക്രിസ്തുവിൽ വന്ന ശേഷമുള്ള സമാധാനം എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിലുള്ള സന്തോഷമുണ്ട്, വിരോധമില്ലെങ്കിൽ എന്റെ വാഹനത്തിൽ കയറിയിരിക്കാം, യാത്ര ചെയ്തൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ക്ഷണത്തിന് മുമ്പാകെ നമുക്ക് തിരിച്ചൊന്നും തിരസ്കരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കൂടെ യാന്ത്രികമായിട്ട് അദ്ദേഹത്തിനൊക്കെ ഞങ്ങൾ വാഹനത്തിൽ കയറിയിരുന്നു, സംസാരിച്ചു, അദ്ദേഹത്തിന് സാക്ഷ്യമെല്ലാം കേട്ടു. അതുവരെ ഞാൻ കരുതിയിരുന്നത് ഏതാണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ ക്രിസ്തു മാർഗം സ്വീകരിക്കുന്ന അനേകം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥന് എന്തിനാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യമായി തോന്നി. അപ്പൊ ഞാൻ തോമസിനോട് പറഞ്ഞു, നമുക്ക് ഒരു ദിവസം കൂടെ ഇവരുടെ മീറ്റിംഗിൽ പങ്കെടുക്കാം. ഞങ്ങളുടെ പിന്നിലത്തെ സീറ്റിലിരുന്നു കൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തു ആരാധനയ്ക്ക് പങ്കെടുക്കാൻ. ആരാധനയ്ക്ക് നടന്നു ചെന്നിരുന്നു, അവിടെ ചെന്ന് പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന ആരംഭിച്ച് എല്ലാവരും എനിക്ക് ജയിക്കാൻ ഇരുന്നു. ആ സമയത്ത് ഞാനും അവരുടെ മക്കളിലെ സഹോദരന്മാരുടെ മക്കളിലിരുന്നു. അങ്ങനെ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കരമായി ഇവരെല്ലാം കണ്ണുകൾ അടച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണുകൾ ഒഴുക്കി, ചില വ്യക്തികൾ കണ്ണുകൾ ഒഴുക്കി പ്രാർത്ഥിക്കുന്നു, വളരെ സ്തോത്രം അല്ലേലൂയ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് കൗതുകമായി തോന്നി, കാരണം എന്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു ഫോട്ടോയോ ഒരു രൂപവും ഇല്ലാതെ എനിക്ക് പ്രാർത്ഥന കൈയെടുത്തു പോലും തരാൻ പറ്റുകയില്ല. ഈ സ്ഥലത്ത് വ്യത്യസ്തമായിട്ട് ഇവരാരോടാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഭയങ്കരമായ ആശ്ചര്യമായി തോന്നി. അല്ലേലൂയ, ദൈവത്തിനുള്ളിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്റെ അന്തരാത്മാവിൽ ഒരാൾ മന്ത്രിക്കുന്നു, ഞാൻ കണ്ണുകൾ അടച്ചുകൊണ്ട് യേശുവെ നന്ദി, യേശുവെ സ്തോത്രം എന്ന് പറയണം. അല്ലേലൂയ സ്തോത്രം. ഞാൻ ആ സമയത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് യേശുവെ നന്ദി, യേശുവെ സ്തോത്രം എന്ന് പറയുവാനിടയായി. ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ യേശുവിനെ വിളിക്കുന്ന ആ സമയത്താണ് ദൈവകൃപയാൽ പറയട്ടെ എന്റെ ശരീര വാക്കുകളിൽ ചൂടിയാവരിക്കാനിടയായി. ആ എ സി ഇട്ട് തണുത്തിരുന്ന റൂമിൽ ഞാൻ മാത്രം വേർക്കുന്ന അനുഭവത്തിലേക്ക് വന്ന് ഞാൻ എന്റെ അധരം ചലിക്കുവാൻ ആരംഭിച്ചു. വളരെ ശക്തിയോട് ഞാൻ സ്തോത്രവും ഹല്ലേലൂയ പറയുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അല്പ നിമിഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അനേക ക്ഷേത്രങ്ങളിൽ, അനേക ദേവാലയങ്ങളിൽ, അനേക പുണ്യ സ്ഥലങ്ങളിൽ ഞാൻ സന്ദർശിച്ചവനാണ്, പക്ഷെ അവിടെ ഒന്നും ലഭിക്കാത്ത ഒരു സന്തോഷമാണ്, ഒരു ശക്തിയാണ് എന്റെ മേൽ വന്നിരിക്കുന്നത് എനിക്ക് ബോധ്യമായി. എന്റെ മാനസികമായ ശക്തി കൊണ്ട് അതിൽ നിന്ന് വഴി വരുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ ശക്തിക്ക് ഞാൻ കീഴ്പ്പെടേണ്ടതായി വന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എനിക്ക് പരിസരബോധമുണ്ടായി. ഞാൻ കണ്ണുകളെ തുറന്നു. ആ സമയത്ത് ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രസംഗമെല്ലാം കഴിഞ്ഞു. എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി. മീറ്റിംഗ് പിരിഞ്ഞ ശേഷം തോമസിനോട് വിളിച്ചു പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വന്നോണം, എന്തെങ്കിലും അനുഭവം ഷെയർ ചെയ്തായിരുന്നാൽ നിന്റെ കാര്യം ഇവരോടുകൂടി ആയിരിക്കും. ഞാൻ എന്നെ പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, കാര്യമില്ല, മുൻകൂട്ടിയാണ് എന്നോട് പറയുന്നത്. അല്ലെങ്കിൽ ആ സ്തോത്രം, ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ യാത്ര ചോദിക്കാൻ വേണ്ടി അധികാസിലേക്ക് ചെന്നപ്പോൾ പറഞ്ഞു, പോകരുത്, ഭക്ഷണ ക്രമീകരിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു. അവിടെ ചെന്നിരിക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി നിരവധിയായിരിക്കുന്ന അവസരത്തിൽ ദേവദാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, രഹസ്യമായിട്ടൊരു കാര്യം സംസാരിക്കാമെന്ന് എന്നെ കൂടെ വെളിയിലോട്ട് വരുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഒരു മരത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി സംസാരിച്ചു. കാര്യങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞു, നല്ല സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. നമ്മൾ സന്തോഷത്തെ പറ്റിയല്ലേ കേൾക്കേണ്ടത്, എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതിനോട് ഷെയർ ചെയ്യാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. അപ്പൊ എനിക്ക് തോമസ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു, എന്തെങ്കിലും അനുഭവം ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്നെ പിന്നെയും ഒരു മീറ്റിംഗ് വിളിക്കും. ഞാൻ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു വളരെ സന്തോഷമായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സന്തോഷമല്ല, ദൈവം താങ്കളെ സന്ദർശിച്ചെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചല്ലോ. അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ മുഖത്തിൽ എനിക്ക് കള്ളം പറയാൻ തോന്നിച്ചില്ല. ഞാൻ പറഞ്ഞു, ശരിയാണ്, അതേപോലെ ഞാൻ വേർത്തു, ഞാൻ വളരെ ഒരു ചൂട് എന്റെ ശരീരത്തിൽ വ്യാപരിച്ചു. അപ്പോൾ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവത്തിന്റെ അഗ്നിയാണ് താങ്കളുടെ മേൽ അയക്കപ്പെട്ടിട്ടുള്ളത്. അത് നിങ്ങൾ ഉച്ച വേദവസ്വം പഠിക്കുമ്പോഴേക്കും മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം സന്ദർശിച്ചു. ഇനി മുന്നിലെ മുമ്പിൽ രണ്ട് വഴിയാണുള്ളത്. ഒന്ന്, ഈ നന്മയിലേക്കുള്ള വഴി, ഈ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നന്മയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇതിനെ തിരസ്കരിച്ചുകൊണ്ട് പഴയ വാർദ്ധത്തിലേക്ക് പോകാം. പക്ഷേ ഒരിക്കലും മോശത്തിലേക്ക് പോകുവാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് ഇതാ ഞങ്ങൾ പറയുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യമാർഗമാണ്, അതിനനുസരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹം ശിരസിന്മേൽ അദ്ദേഹത്തിന് കരം വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. എന്തെന്നില്ലാത്തൊരു വലിയ അനുവിയാസം, സന്തോഷം, എന്ന് എന്തോ ഒഴിഞ്ഞു പോകുന്ന അനുഭവം എനിക്ക് അനുഭവപ്പെടുവാനിടയായി. അദ്ദേഹത്തിനോട് പറഞ്ഞ ക്രിസ്തുവിനെ പറ്റി എനിക്ക് കൂടുതൽ മനസ്സിലാക്കണം, താല്പര്യമുണ്ടോ, ഒരു ബൈബിൾ തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ച് തന്ന ബൈബിളാണ്, 96 ജൂൺ മാസം തന്ന ബൈബിളാണ് ഇന്നും ഭദ്രമായി എന്റെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആ സമയത്ത് വളരെ അവനെ വളരെ ശക്തിയോടെ ഈ ബൈബിൾ വാങ്ങിച്ച് അദ്ദേഹം തന്ന ചില കുറിപ്പടികൾ എഴുതിക്കൊണ്ട് ഞാൻ അവിടെ കടന്നു പോകാനിടയായി. ഞാൻ തിരിച്ച് തോമസും ഞാൻ തിരിച്ചു വരുന്നത് ഒരു പരസ്പര പോലെ ഞങ്ങൾ കാറ്റിൽ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് വരുവാനിടയായി. പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും സംസാരിക്കാനില്ല. അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് കാര്യം സംസാരിച്ചു പോയ തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ പരിചയമില്ലാത്തവരെ പോലെ ഞങ്ങൾ രണ്ട് റൂമിലേക്ക് പ്രവേശിക്കാനിടയായി. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ എല്ലാ ദിവസവും കൂട്ടുകാർ കൂടി പോകുന്ന സമയമായപ്പോൾ തോമസ് ഓടി എന്റെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നമ്മൾ കമ്പനി കൂടി എങ്ങും പോകുന്നില്ല, നമുക്ക് ടെറസിന്റെ മുകളിൽ പോയി അല്പനേരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ആശ്ചര്യമായി തോന്നി. എന്നെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലെല്ലാം വിളിച്ചുകൊണ്ടുപോയി എന്റെ സമ്പത്ത് മുഴുവനും അനാവശ്യ കാര്യത്തിൽ ചെലവഴിക്കുന്ന അതേ സുഹൃത്തു തന്നെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ ടെറസിന്റെ മുകളിൽ പോകാം. ഞങ്ങൾ അവിടെ ചെന്ന ടെറസിന്റെ മുകളിൽ രണ്ട് വാട്ടർ ടാങ്ക് ഉണ്ടോ, അതിന്റെ മധ്യത്തിൽ ആരും കാണാതെ അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തോമസിന് മാത്രമേ പ്രാർത്ഥിക്കാൻ അറിയുകയുള്ളൂ, ഞാനും അവിടെ ഇരുന്നു. തോമസ് പറയുന്ന പല കാര്യങ്ങളും ഏറ്റു പറയാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തോമസ് എന്നോട് പറഞ്ഞു, നീ ആരോടും പറയാതിരിക്കാമെങ്കിൽ ഞാൻ എന്നോടൊരു കാര്യം പറയാം. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാനിത് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവർ കള്ളക്രിസ്തുക്കളാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ തികച്ചും വ്യത്യസ്തമായിട്ട് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോഴാണ് പരിശുദ്ധാത്മാവരെ പറ്റി എനിക്ക് ബോധ്യമായത്. എന്റെ മേലെ ഒരു ശക്തി വന്നു, ഞാൻ അവരുടെ കൂടെ സ്തോത്രലീലയൊക്കെ പറഞ്ഞു എന്ന് പറയാനിടയായി. അത് പറയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തോമസിനോട് തിരിച്ചു ഞാൻ പറഞ്ഞു, തോമസ് കളിയാക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാനൊരു അനുഭവം ഷെയർ ചെയ്യാതിരുന്നത്. എനിക്കും അതേ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഇങ്ങനെ വേർത്തൊഴുകി ഞാൻ ഒരുപാട് നേരം സ്തോത്രമല്ലേലൂയ പറഞ്ഞു എന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് വരെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന എല്ലാ ദുശീലങ്ങളും കയ്യിൽ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് കണ്ണിനൊഴുകി അതിനുവേണ്ടി പ്രാർത്ഥിക്കാനിടയായി എന്ന നീക്കുമായിട്ട് ഞങ്ങൾ ഉപേക്ഷിച്ചു. ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതം കർത്താവിനു ദാനമായി തരുവാനിടയായി. അന്ന് മുതൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെ ബൈബിൾ വായിക്കണം എന്ന് അറിയത്തില്ല. പിന്നീട് ഞാൻ കൊണ്ടുവന്ന ഒരു രഹസ്യ കാരണം അവിടെ എല്ലാ ഉള്ളത് കൂടുതൽ ഭൂരിപക്ഷം പേരും ഹിന്ദുക്കളായ സഹോദരങ്ങളാണ്. അവർ കളിയാക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ബൈബിൾ രഹസ്യമായിട്ട് എന്റെ മെത്തേഡടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. രാത്രിയിലായപ്പോൾ അനുവിജാസം എന്നോട് ആരോ മന്ത്രിക്കുന്നു, എഴുന്നേറ്റ് വായിക്കാൻ. അനുവിജാസം വായനാശീല നന്നേ കുറവുള്ള ഞാൻ രാത്രി മുഴുവൻ ഇരുന്നുകൊണ്ട് ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. അനുവിജാസം അദ്ദേഹം തന്ന ഉറുപ്പടി അനുസരിച്ച് പേജ് നമ്പർ നോക്കിക്കൊണ്ട് ഞാൻ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാനിടയായി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ സംരക്ഷിതാവും കർത്താവും സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കി തന്നു. അല്ലെങ്കിൽ ശേഷം തോമസ് ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥനാ വിഷയം പറയുവാൻ വേണ്ടിയാണ് എഴുന്നേറ്റുന്നത്. സത്യത്തിലെ തോമാലകം 19:10 അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടും ഏറ്റു പറഞ്ഞ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി തന്നു. ഞങ്ങളെ രക്ഷിക്കപ്പെട്ട് എന്നിട്ട് വന്ന റൂമിൽ വന്ന അവസരത്തിൽ അതിനുശേഷം ഒരു കൂട്ടായ്മ പോലും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാ മീറ്റിംഗും ഞങ്ങൾ കടന്നുപോകും. എല്ലാ പ്രാർത്ഥനാ കൂട്ടുകരവിനെ ഞങ്ങൾ പങ്കെടുക്കാനിടയായി. അങ്ങനെ തോമസിനോട് പറഞ്ഞു, നീ ഇന്നുപോലെ ജാതിയിൽ നിങ്ങൾക്ക് നിനക്ക് ഇതുപോലെ സ്നാനം ക്രമീകരിച്ചിട്ടുണ്ട്, അതുപോലെ നീ സ്നാനപ്പെടണം, എങ്കിൽ മാത്രമേ ക്രിസ്തുവിനോട് ചേരാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോമസ് ബൈബിൾ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കൂടെ സഭയിൽ പോയി രണ്ടുപേരും കൂടെ ചേർന്ന് രക്ഷിക്കപ്പെട്ടു. ഇനി രണ്ടുപേരും കൂടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ മാത്രം മതി തോമസിനെ ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു കാര്യത്തിന് ഞാനില്ല എന്ന് പറഞ്ഞു. തോമസ് പറഞ്ഞു, ഞാനിത് ചെയ്തതാണ് കുട്ടിയെ, ഞാനിത് ചെയ്തതാണ്, നീ ചെയ്താൽ മതി. ജാതിയിൽ വരുന്നവർക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിനക്ക് ഞാൻ പറയുന്നത് ബോധ്യമാകുന്നില്ലെങ്കിൽ പാസ്റ്റിനെ കൊണ്ട് പറയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ പാസ്റ്റർ ജസ്റ്റ് ഓപ്പോസിറ്റ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹം അന്നേരത്തു കുടുംബ പ്രാർത്ഥന ജീവിക്കുകയാണ്. കുടുംബ പ്രാർത്ഥനയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് കർത്താവ് ദാസിന് കാര്യം മനസ്സിലായി. അദ്ദേഹം നേരെ തിരുവചനത്തിലേക്ക് അദ്ദേഹം ഞങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു. അർദ്ധശേഷം 16:16 വാക്യം പ്രകാരം ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞു, വിശ്വസിക്കുകയും ജ്ഞാനം എടുക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവധിയിൽ അകപ്പെടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് രണ്ടുപേരും സ്നാനപ്പെടണം. തോമസും സ്നാനപ്പെടണം, മുരളിയും സ്നാനപ്പെടണം, രണ്ടുപേരും സ്നാനപ്പെടണം. പക്ഷെ സ്നാനപ്പെടുന്നതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്. അത് പൂർണ്ണമായ ബോധ്യം വന്നതിന് ശേഷം മാത്രമേ സ്നാനപ്പെടാവൂ. ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നിൽക്കരുത്, ആ സമയം തന്നെ സ്നാനപ്പെട്ടുകൊള്ളണം. എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് പ്രത്യേകം പറഞ്ഞു, മുരളിയോട് എനിക്ക് പ്രത്യേകം പറയുവാനുള്ളത്, ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ വിഗ്രഹാരാധനകളും ശാപവും പാവവുമാണ്. അതുകൊണ്ട് ഒരിക്കലും അതും വെച്ചുകൊണ്ട് ഒരിക്കലും സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ ദൈവികമായ അനുഗ്രഹം ലഭിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ ഒരു പക്വത പ്രാപിച്ച് അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുക, ഹൃദയ അന്തർഭാഗത്ത് തീരുമാനമെടുക്കുന്നു. അന്ന് മാത്രമേ താങ്കൾക്ക് ഈ സ്ഥാന ശുശ്രൂഷയിൽ പങ്കെടുക്കാനോ കർത്താവിന്റെ സ്ഥാനത്തിൽ പങ്കെടുക്കാനോ നിങ്ങൾക്ക് അധികാരമുള്ളൂ, അവകാശമുള്ളൂ എന്ന് പറയുവാനിടയായി. അപ്പോൾ ഞാൻ തോമസിനോട് വിളിച്ചു പറഞ്ഞു, തോമസ് എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം രാവിലെ ഒരു ബ്രെഡ് കോഫി കിട്ടണമെങ്കിൽ പോലും ഇതിനു മുമ്പിൽ എഴുന്നേറ്റ് കൈ തൊഴുത് എന്ന് കാണിച്ചെങ്കിൽ മാത്രമേ ബ്രെഡ് കോഫി പോലും എന്റെ കുടുംബത്തിന് എനിക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, തോമസ് ഇനി ഞാൻ ഇവിടെ സ്ഥാനപ്പെട്ടിട്ട് നാട്ടിൽ ചെന്നിട്ട് പിന്നീടും ആ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ ശരി, ഞാൻ ഒരു ദൈവദോഷമായിരിക്കും ചെയ്യുന്നത്, ഒരിക്കലും ഞാൻ മുന്നോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. തോമസിനോട് പ്രത്യേകം പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യും, മക്കളുള്ളപ്പോൾ ക്രിസ്ത്യാനിയുടെ ജീവിക്കും നാട്ടിൽ പോയി എങ്ങനെ വേണ്ടി ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും പിന്നീട് അത് ദൈവദോഷമാണ്, ഒരിക്കലും ഞാൻ ആ കാര്യത്തിന് മുന്നോട്ട് വരത്തില്ല. ദൈവം നമ്മളെ രക്ഷിക്കപ്പെടുത്തെങ്കിൽ അതേ ദൈവം തന്നെ സംസാരിക്കട്ടെ, ആ സംസാരിക്കുമ്പോൾ ഞാൻ ഈ കാര്യത്തിൽ മുന്നോട്ട് വരാമെന്ന് പറഞ്ഞു. തോമസ് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കിടക്കാൻ പോയി. പ്രാർത്ഥിക്കുന്ന അവസരത്തില് തോമസ് ആ സ്വർഗസ്വനായ പിതാവ് എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഈ സഭയിൽ നിന്ന് കേട്ടിട്ടുള്ള ചില കൂട്ടായ്മയിൽ കേട്ടിട്ടുള്ള ചില പാത്രാവാദ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് ഞാൻ കണ്ണുകളടച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കണ്ണിലാണ് അന്തർഭാഗത്ത് സ്ക്രീനിൽ എന്ന പോലെ എനിക്ക് ഒരു ദർശനം ലഭിക്കുവാനിടയായി. അത് ഇപ്രകാരമായിരുന്നു, കാരണം ഞാൻ ക്ഷേത്രകുളത്തിൽ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വീട്ടിലാണ് ഞാൻ വിളിച്ചുണർത്തപ്പെട്ടതുകൊണ്ട് രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് പോയി കുളിച്ചു കഴുകുക ഒരു പതിവായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അർദ്ധനഗ്നരായിട്ടാണ് ക്ഷേത്രക്കടവിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തനായിട്ട് ഞാൻ സുപ്രവസ്ത്രധാരിയായിട്ട് ക്ഷേത്രക്കടവിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു കുളത്തിലേക്ക് ഇറങ്ങുന്നു. കുളത്തിൽ നിന്നുകൊണ്ട് ഇരുകൈ നീട്ടിക്കൊണ്ട് എന്നെ ഒരാൾ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യമായി തോന്നി. ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഭാഗം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെയാണ് തോമസിനെ കളിയാക്കുമെന്നുള്ളൊരു ഭയം എന്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് ഷെയർ ചെയ്തില്ല. തിരിച്ച് ഞാൻ കിടക്കുവാൻ വേണ്ടി കടന്നുപോയി. ഉറങ്ങുന്ന അവസരത്തിൽ പിന്നീടും ഈ ദർശനം എന്റെ അല്ലെങ്കിൽ കണ്ണിലേക്ക് ഓടി വരുവാനിടയായി. ഞാൻ ഓടി പെട്ടെന്ന് എഴുന്നേറ്റ് തോമസിന്റെ റൂമിൽ തന്നെ തളവുകൊണ്ട് തോമസിനോട് വിളിച്ചിട്ട് പറഞ്ഞു, തോമസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാഴ്ച കൊണ്ടു, ഇതേ അനുഭവം ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണ് യഥാർത്ഥത്തിൽ ബൈബിളിൽ പറഞ്ഞ യഥാർത്ഥ സ്നാനം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ കാര്യത്തിന് വേണ്ടി തയ്യാറെടുക്കണം. നമ്മളെ ഈ കൃപയിലേക്ക് നയിച്ച, നമ്മളെ ഈ രക്ഷയിലേക്ക് നയിച്ച ആ ദേവദാസൻ നാട്ടിൽ നിന്ന് ഈ മക്കത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കാനിടയായി. അന്നത്തെ ഞാൻ പറഞ്ഞു, തോമസ് ഒരു കാരണവശാൽ എന്റെ വീട്ടിലറിയരുത്, അറിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടായിത്തീരും. അപ്പോൾ തോമസ് പറഞ്ഞു, ഒരു കാരണവശാലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഈ മസ്ജിദിൽ വെച്ച് ആരും നിന്റെ വിവരം അവിടെ പറയേണ്ട, നമ്മുടെ കമ്പനിയിൽ പോലും ആരോട് അറിയിക്കേണ്ട, നമുക്ക് രഹസ്യമായിട്ട് വെളുപ്പിനെയാണ് സ്നാനം ക്രമീകരിച്ചത്. ആ ദേവദാസൻ പോകുന്നതിന് മുമ്പ് 1996 സെപ്റ്റംബർ മാസം 30-ാം തീയതി യേശു കർത്താവിന്റെ ജനത്തിൽ സാക്ഷീകരിപ്പാൻ ഞങ്ങൾ വെളുപ്പിനെ കടന്നുപോയി. കമ്പനിയിൽ ആരും പറഞ്ഞിട്ടില്ല, ഒരു വ്യക്തി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അദ്ദേഹം ഇപ്പോൾ അബ്ബാസി താമസിക്കുന്നുണ്ട്, ജോൺസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളുടെ കൂടെ കടന്നു വന്നത്. അദ്ദേഹം ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം കടന്നു വന്നു, ഞങ്ങളുടെ കൂടെ കടന്നു വന്നു. ആ വ്യക്തി മാത്രം അറിഞ്ഞിട്ട് കാരണം ഞങ്ങളുടെ റൂംമേറ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിനോട് പറയാതിരിക്കാൻ കഴിയുകയില്ല. വെളുപ്പിന് എവിടോട്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് അദ്ദേഹത്തിനെ അറിയിക്കണമല്ലോ. അദ്ദേഹം തന്നെ കടന്നു വന്നു. അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷമുണ്ട്. ആരായ ഞാനും ക്രിസ്ത്യാനിയാകുന്ന ഒരു സന്തോഷം അദ്ദേഹത്തിന് എവിടെയോ പറയാതെ വെളിയിൽ പറയാതെ അദ്ദേഹത്തിന് മനസ്സിലാകത്തുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ സ്ഥാനത്തിന് വേണ്ടി പോയി. അതിനെ കഥാവിനെ ജനത്തിൽ സാക്ഷീകരിക്കാൻ ദൈവം എനിക്ക് സാധ്യം തന്നു. അതിനെ കഥാവിനോട് ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ഏഴയുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം എനിക്ക് തരുവാനിടയായി. അത് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു എന്റെ ജീവിതത്തിൽ. അല്ലെങ്കിൽ ആ സ്വർഗം എന്നെ കഥാവിനെ ജനത്തിൽ സാക്ഷീകരിച്ചു. അതിനെ കഥാവിനെ മേശയിൽ പങ്കെടുക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം ഒരുക്കി തന്നു. അതിന് ക്രിസ്തുവിനോട് ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു വലിയ 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 ഒരു ഭാഗ്യമാണ് എനിക്ക് ദൈവം ഒരുക്കി തന്നത്. ഞാൻ 30-ാം തീയതി വെള്ളിയാഴ്ച ദിവസം വെളുപ്പിനെ ഞാൻ സ്ഥാനപ്പെടുന്നു. ശനിയാഴ്ച ദിവസം വൈകുന്നേരം എന്റെ ഭവനത്തിൽ വിവരം അറിയാനിടയാണ്. കാരണം എന്റെ ഞങ്ങളുടെ ആ സഭയിലുണ്ടായിരുന്ന എല്ലാ വ്യക്തികളും സുവിശേഷ തൽപരരായ വ്യക്തികളായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഒരു നിമിഷം യേശുവിനെ മനസ്സിലാക്കാത്തവരെ ആരെങ്കിലും കൈ കിട്ടിയാൽ അവരോട് സുവിശേഷം പറയുകയാണ്. സത്യവിശ്വാസം യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഒരു യൗവനക്കാരായ വ്യക്തി ഒരു ദിവസം യാത്രാ മധ്യത്തില് അദ്ദേഹത്തിന്റെ കൂടെ അത് ഒരു വെള്ളിയാഴ്ച ദിവസം ടാക്സി വളരെ കുറവായിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഒരു ചാൻസ് കിട്ടിയത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കമ്പനി അടുക്കിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ വണ്ടിയിൽ കടന്നു പോകുവാൻ ഒരു ചാൻസ് ലഭിച്ചു. അദ്ദേഹം ഇങ്ങനെ മുമ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ആ വ്യക്തി ഓടിക്കുന്ന ഡ്രൈവർ ഒരു നായരാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ സഭയിലെ ഒരു നായർ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപ്രീതിയിൽ ഞങ്ങളുടെ സഭയിൽ സ്ഥാനപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് മുരളി എന്നാണ്. ഫലത്തിൽ കുബയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒഴിക്കമ്പിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. സുശേഷം കേട്ട് അദ്ദേഹം അനുകൂലമായി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ കഥാവ് തെരഞ്ഞെടുത്തു. അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ട് സ്വന്തം ജാതിയോ മതമോ ദൈവത്തിന് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സുശേഷം പറയുവാൻ ആരംഭിച്ചു. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വ്യക്തി പറഞ്ഞു, അവൻ എന്തെങ്കിലും മാനസിക രോഗമായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും അവൻ ജനിച്ച മതം വിട്ട് ഒരിക്കലും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വിമർശിക്കാനിടയായി. നേരെ പരസ്പരം അവർക്ക് ഒരു ധാരണയില്ലാതെ തിരിഞ്ഞു. അദ്ദേഹത്തിനെ കൊണ്ടുപോയി അദ്ദേഹത്തിന് കമ്പനി ഇറക്കി വിട്ടിട്ട് കടന്നുപോയി. ശേഷം എനിക്ക് വൈകുന്നേരം ഞാൻ സഭയിൽ നിന്ന് യാത്ര തിരിച്ച് വീട്ടിൽ റൂമിലെത്തിയപ്പോൾ എനിക്ക് വേണ്ടി ഒരു ഫോൺ കോൾ വന്നിരിക്കുന്നു. ഫോൺ കോളിൽ മറ്റേ അറ്റത്ത് ഈ വിശേഷം പറഞ്ഞ ആ വ്യക്തിയാണ് ഒരു ഫോൺ ഇരിക്കുന്നത്. എന്നോട് വിളിച്ചു ചോദിച്ചു, നിന്റെ പേര് പറഞ്ഞ സ്ഥലത്തിൽ ഒരു വ്യക്തി ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ പോയിരിക്കുന്നു, അവനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ഭയമായി. കാരണം എങ്ങനെയാണ് ഈ വ്യക്തി അറിഞ്ഞത്? കാരണം എന്റെ അടുത്ത് ഏറ്റവും വീടിന്റെ അരിപ്പാട് സ്വദേശിയാണ്, ഞങ്ങൾ വീടിന്റെ അടുത്തുള്ളതാണ്. പോരാഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് ഒരു അകന്ന ഒരു റിലേഷനാണ് ആ വ്യക്തി. ഞാൻ വിചാരിച്ചു, എങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞത്? ഞാൻ ആരും അറിയാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ എങ്ങനെ ഇദ്ദേഹം മനസ്സിലാക്കിയെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യമായി തോന്നി. ഞാൻ ചോദിച്ചു, ആരാണ് പറഞ്ഞത്? അങ്ങനെ ഒരിക്കലും അങ്ങനെ പോകുമെന്ന് അങ്ങനെ ആരെങ്കിലും പോകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മുരളി എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം തമാശയായിട്ട് എന്നോട് ചോദിച്ചു, നീ വല്ലതും ആണോ, എനിക്കൊരു സംശയമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ പോകുമെന്ന് ക്ഷേത്രം എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, നീ അങ്ങനെ പോകാൻ എനിക്ക് യാതൊരു വിധമായ സംശയമില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നീ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നീ അവനെപ്പറ്റി അറിഞ്ഞിട്ട് എന്നെ എത്രയും പെട്ടെന്ന് വിളിച്ചറിയിക്കണം. ഞാനൊരു വണ്ടി കൊണ്ടുവരാൻ നമുക്ക് രണ്ടുപേർക്കും അവനെ പോയി കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്ഷേത്രം അന്വേഷിക്കേണ്ട, ഞാൻ അന്വേഷിച്ചിട്ട് വിവരം വേണേ അങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അടങ്ങിയിരുന്നില്ല. അദ്ദേഹം അന്വേഷിച്ചു. അന്വേഷണത്തിന് മധ്യത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാനാണ് രക്ഷിക്കപ്പെട്ട ആള്, ഞാനാണ് ക്രിസ്ത്യാനിയായ വ്യക്തി എന്ന് മനസ്സിലായി. ശനിയാഴ്ച ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സീരിയസ് ആണെന്ന് പറഞ്ഞ ടെലിഫോൺ വന്നു. അദ്ദേഹം നേരെ നാട്ടിലേക്ക് വരുവാനിടയായി. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നോട് പിന്നെ അദ്ദേഹം സംസാരിക്കണമെന്ന് പോലും തോന്നിയില്ല. നേരെ അദ്ദേഹം എന്നോട് യാത്ര പറയാതെ പോലും അദ്ദേഹം നേരെ യാത്ര തിരിച്ച് അവിടെ നാട്ടിലെത്തുവാനിടയായി. ശനിയാഴ്ച ദിവസം വൈകുന്നേരം ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ വേണ്ടി കാർ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് ആലപ്പുഴ സ്വദേശികൾക്ക് ഒരുപക്ഷെ മനസ്സിലാകും, അല്ലെങ്കിൽ ആലപ്പുഴ ട്രിവാൻഡ്രത്തു നിന്ന് യാത്ര ചെയ്ത് അമ്മ സീരിയസായിട്ട് കിടക്കുന്നു, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അരിപ്പാട് വന്നപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം എന്റെ കുടുംബത്തിൽ കയറിയിട്ട് ഞാൻ വിശ്വാസിയായി വരുമെന്ന് പറയണം. ഹരിപ്പാട് വന്നപ്പോൾ നേരെ അവിടുന്ന് പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറിയിട്ട് വന്നിട്ട് പറഞ്ഞു കഥ തൊട്ടി രാത്രിയിലാണ് കഥ തൊട്ടിട്ട് എന്റെ അച്ഛനാണ് കഥ തുറന്നത് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ അച്ഛനൊന്നും മനസ്സിലായില്ല ആദ്യം പിന്നീടാണ് ഈ സംഭവം എന്നോട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുത്തിക്കോണം അവൻ ഇതുപോലെ പെരുന്നാളുമെല്ലാം മാറ്റി ക്രിസ്ത്യാനിയായിട്ട് അവിടെ നടക്കുകയാണ് ഇപ്പൊ വിളിച്ചു വരുത്തിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരിക്കാം നിങ്ങളൊന്ന് ഗുണദോഷിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ മക്കളിൽ നിന്ന് വന്നതാണ് അവന്റെ യഥാർത്ഥമായ വിവരം അറിഞ്ഞിട്ടാണ് നിങ്ങളോട് വന്ന് ഈ കുടുംബത്തിനോടുള്ള പ്രത്യേകമായ പ്രതിബദ്ധത ഉള്ളത് കൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് അല്ലാതെ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിന്റെ അമ്മയെ കാണുവാനായി കടന്നുപോയി എന്റെ അച്ഛനെ ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ന് ചോദിച്ചാൽ അച്ഛന് ഏറ്റവും കൂടുതൽ പിന്നെ താല്പര്യമില്ലാത്ത ഒരു വിശ്വാസ മാർഗമാണ് അത് അംഗീകരിക്കാത്തൊരു വിശ്വാസ മാർഗമാണ് ക്രിസ്തീയ വിശ്വാസം അതിലേക്ക് തന്റെ ഇളയ മകൻ പോയി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് പ്രശ്നമായി എന്റെ അമ്മയെ വിളിച്ച് രാത്രി വീട്ടിനെ വിളിച്ചു വളർത്തിയിട്ട് പറഞ്ഞു നീ കഴിഞ്ഞ വർഷം കഴിഞ്ഞ 20 വർഷമായിട്ട് വളർത്തിയ ഒരു ഗുണമാണ് ഇപ്പോൾ എന്റെ മകൻ നസ്രാണിയായി തീർന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ ആരംഭിച്ചു അമ്മ പറഞ്ഞു ഒരിക്കലും എന്റെ ഇളയ മകൻ എങ്ങനെ ഒരു വിശ്വാസത്തിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുകയില്ല അതുകൊണ്ട് യഥാർത്ഥമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം നമുക്ക് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുവാനിടയായി അതിനുശേഷം അവർ അന്വേഷിച്ചു അന്വേഷണ മധ്യത്തിൽ അവർക്ക് മനസ്സിലായി മോശമായി ഞാൻ ക്രിസ്ത്യാനിയായ വിവരം കാരണം എന്റെ അളിയൻ ദുബായിലുണ്ട് എന്റെ പ്രകട ഭർത്താവാണ് അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇത്രയും പെട്ടെന്ന് അവനെ പറ്റി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ച് ഞങ്ങളെ വിവരം അറിയിക്കണം എന്റെ അളിയൻ ഒരു ദിവസം ഞാൻ ആരാധനയ്ക്ക് പോയ ദിവസം വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം ഫോൺ ചെയ്ത് കമ്പനിയിലേക്ക് ഫോൺ ചെയ്തു ആ സമയത്ത് ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ രണ്ട് മുരളിമാരാണുള്ളത് ഒന്ന് കൊല്ലം സ്വദേശിയായ മുരളീധരൻ പിള്ളയും അരിപ്പാട് സ്വദേശിയായ മുരളി പീതാർ ഞങ്ങൾ രണ്ട് മുരളിമാർ ഞങ്ങളുടെ കമ്പനിയിലുണ്ട് മുരളിക്ക് ടെലിഫോൺ വന്നു എന്ന് പറഞ്ഞപ്പോൾ നേരെ അദ്ദേഹം പോയി ടെലിഫോൺ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോൾ പിന്നെ ഫോൺ ഉപകാരമാണ് ഫോണിൽ കൂടി സംസാരിച്ചത് നീ ഇതുപോലെ ക്രിസ്ത്യാനിയായോ നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്ത മുരളീധരൻ പിള്ള ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒരിക്കലും എന്റെ അമ്മയെ അച്ഛനെ ജനിപ്പിച്ച മതത്തിൽ ഞാൻ ഒരിക്കലും മാറത്തില്ല ഇവിടെ ഒരുത്തനുണ്ട് എന്റെ പേരും പറഞ്ഞിട്ട് നടക്കുകയാണ് എനിക്കും കൂടെ നാണക്കേടാണ് അവനെ കുറിച്ച് അവനിപ്പോൾ ക്രിസ്ത്യാനികളെക്കാളും കഷ്ടമായിട്ടുള്ള ബൈബിൾ നമുക്ക് കുറിച്ച് പരസ്യമായിട്ട് നടക്കുകയാണ് എന്ത് സംഭവിക്കുന്നു ഞങ്ങൾക്ക് പോലും അറിയത്തില്ല നിങ്ങൾ അവന്റെ ആരെങ്കിലും ആണെങ്കിലും ഒന്ന് വിളിച്ചു ഗുണദോഷിച്ചു ഒരുപക്ഷെ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ എന്ന് പറഞ്ഞ് ടെലിഫോണിൽ കൂടി സംസാരിക്കാനിടയായി അപ്പോൾ എന്റെ അളിയൻ ബോധ്യമായി ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു നേരെ എന്റെ അളിയൻ നേരെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് അവനെ വിളിച്ച് നാട്ടിൽ വരുത്തണം ഞാൻ പിന്നാലെയുണ്ട് എന്റെ എന്ത് കാര്യങ്ങൾ ക്രമീകരിച്ചാലും ശരി നിങ്ങൾ അവനെ വിളിച്ച് നാട്ടിലേക്ക് വരുത്തണം എന്ന് പറഞ്ഞു അങ്ങനെ നേരെ എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു പറഞ്ഞ ഉടനെ തന്നെ എന്റെ വീട്ടുകാരെല്ലാം കൂടെ ക്രമീകരിച്ചു ഒരു കാര്യം എങ്ങനെയാണ് ഇവരെ നാട്ടിൽ വരുത്തേണ്ടത് അതിനുവേണ്ടി അവർ കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ അച്ഛന് കാരണം ഞാനാണ് കഴിഞ്ഞ നാട്ടിലുള്ള സമയത്ത് അദ്ദേഹത്തിന് ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് രണ്ട് അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിയാണ് അദ്ദേഹത്തിന് ഞാനാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു വ്യക്തിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ അത് കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതുകൊണ്ട് അതേ കാര്യത്തിൽ തന്നെ തീരുമാനമെടുത്തു എന്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം അങ്ങനെ ടെലിഫോൺ ചെയ്തു ഞങ്ങളുടെ കമ്പനിയിലെ മാനേജ്മെന്റിലാണ് അവർ ടെലിഫോൺ ചെയ്തത് എറണാകുളത്തുള്ള ഒരു കമ്പനിയാണ് സി സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് എന്നെ കൊണ്ടുപോയി അവരുടെ ഓയിൽ കമ്പനിയിലേക്കാണ് എന്നെ കൊണ്ടുപോയിരിക്കുന്നത് അവിടുത്തെ കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് മുരളിയെ നാട്ടിലെത്തിക്കണം അവരുടെ അച്ഛന് സുഖമില്ലാതെ കിടക്കുന്നു പെട്ടെന്ന് അവർ ഞങ്ങളുടെ കമ്പനിയിലേക്ക് പാസ് ചെയ്തു ഞാൻ പിറ്റേ ദിവസം സൈൻ ചെയ്യാൻ വേണ്ടി പിന്നെ കമ്പനിയിൽ വന്ന സമയത്ത് ആ കമ്പനിയിൽ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മുരളിക്ക് രണ്ടു ദിവസത്തേക്ക് നാട്ടിലേക്ക് പോകുവാൻ രണ്ടു ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് പോകുവാൻ കാര്യങ്ങളെ ക്രമീകരിച്ചു ടിക്കറ്റ് നാളെ ഓക്കെ ആകുമെന്ന് പറയുവാനിടയായി കാരണം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കമ്പനിയിൽ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതുപോലെ സാങ്ഷൻ ആകാത്ത അനേക വ്യക്തികളുണ്ട് എന്നിട്ട് പോലും അത് പിന്നെ സാങ്ഷൻ ആക്കാതെ എനിക്ക് വേണ്ടി എന്തിനാണ് ഞാൻ ചോദിക്കാതെ എനിക്ക് എന്താണ് ലീവ് സാങ്ഷൻ ആക്കി ചോദിച്ചപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ഫോൺ വന്നിട്ട് ഒരു ഫാക്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊന്നും അറിയത്തില്ല ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു ഞാൻ നേരെ അവിടുന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാതെ ഞാൻ ടെലിഫോൺ ചെയ്ത് അന്വേഷിച്ചപ്പോൾ അച്ഛന് സുഖമില്ലാതെ കിടക്കുന്നു എന്നുള്ള വാർത്തയാണ് കേൾപ്പാനിടയായത് പെട്ടെന്ന് ഞാൻ സഭയിൽ ചെന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോൾ ആ സഭയിലെ ദൈവമക്കളെല്ലാം കൂടെ ആത്മാവിൽ ഒരു ദൈവത്തിൽ ആലോചനയായിട്ട് പറഞ്ഞു വളരെ സൂക്ഷ്മതയോട് മാത്രമേ വിമാനത്തിലേക്ക് പോകാവൂ കടന്നു പോകുമ്പോഴെല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ട് എപ്പോഴും വളരെ ഭക്തിയോട് വേണം കടന്നു പോകുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്ന് പറയുവാനിടയായി ഞാൻ വളരെ ഭക്തിയോട് സ്തോത്രം കാര്യങ്ങൾ തീരുമാനിച്ചു അന്ന് രണ്ടു ദിവസം ഉപവാസം എടുത്തു പ്രാർത്ഥിച്ച് ഞാൻ എന്റെ ഭവനത്തിലേക്ക് പോകുവാൻ യാത്രാ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വിശുദ്ധ വേദപുസ്തകം എടുത്തുകൊണ്ട് ഹല്ലേലൂയ്യ സ്തോത്രം ആരും കാണാതെ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു പേപ്പർ പാക്കിംഗ് എല്ലാം ചെയ്ത് അതിന്റെ പുറത്ത് ജോൺസൺ തോമസ് എന്നൊക്കെ പറഞ്ഞ ഒരു വേറൊരാളുടെ പാഴ്സലാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ വീട്ടുകാരും അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കാര്യങ്ങൾ ക്രമീകരിച്ചു ഏകജന ഏറ്റവും മുകളിൽ തന്നെ വെച്ചു ഞാൻ എന്റെ വീട്ടിലേക്ക് വരുവാനിടയായി ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയപ്പോൾ എന്റെ അച്ഛനാണ് അത് സ്വീകരിക്കാൻ വന്നത് അച്ഛൻ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി സുഖമില്ലാതെ കിടക്കുന്ന ആള് എന്നെ സ്വീകരിക്കാൻ വന്നു അപ്പോൾ എനിക്ക് ഒരു ഏകദേശം കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കുവാനിടയായി. ഞാൻ ഈ കാര്യങ്ങളൊന്ന് രഹസ്യമായിട്ട് സൂക്ഷിച്ച് എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അല്പം നേരം വിശ്രമിക്കുവാനും വേണ്ട സാവകാശം എനിക്ക് തന്നു. അതിനുശേഷം എന്റെ മനസ്സിനകത്ത് കടന്ന് ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. കാരണം ഈ ബൈബിൾ എങ്ങനെയും രഹസ്യമായിട്ട് മാറ്റണം, ആരും ഇത് അറിയരുത്. എന്നാൽ ലഗേജ് തുറന്ന കൂട്ടത്തിൽ തന്നെ എന്റെ പെങ്ങളുടെ ഇളയ കുട്ടിയുണ്ട്, അവൾ ഇച്ചിരി കുസൃതിയാണ്. ഓടി വന്ന് ഈ പേപ്പർ പാക്കിനുള്ള ഇത് എടുത്തിട്ട് പോയിട്ട് പറഞ്ഞു, മാമൻ എനിക്ക് വേണ്ടി തന്ന പ്രസന്റേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു നടുക്കളുടെ മുറിയിൽ കയറി വാതിലങ്ങ് അടയ്ക്കുവാനിടയായി. അടച്ചിട്ട് ഈ പേപ്പർ പാക്കിംഗ് വലിച്ചു കയറിയപ്പോൾ ഒരു പുസ്തകമാണ്, അന്ന് ഈ ഓപ്പൺ ബൈബിൾ ആണ്. പിന്നെ ഒരു പുസ്തകമാണെന്ന് മനസ്സിലായപ്പോൾ പഠിക്കുവാൻ പ്രായമില്ലാത്ത കുട്ടിയാണ് അവൾ, ഞാൻ ജനിക്കുന്ന ആ പുസ്തകം ഇത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും പറഞ്ഞ് എന്റെ അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അമ്മ അവ തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മുരളിപ്പി നായർ ഫ്രം സോഹാർ പ്രതികോസ് അസംബ്ലി. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ ക്രിസ്ത്യാനി ആയത് മാത്രമല്ല ഒരു പ്രതികോസുകാരനോട് ആയി മനസ്സിലായി. അമ്മയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നേരെ എന്നെ വിളിച്ചു വരുത്തി. എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് വടക്കു സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് എന്റെ ചെള്ള കഴിച്ചതിന് ശേഷം പറഞ്ഞു, ഒരിക്കലും ഈ കുടുംബത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ഇങ്ങനെ പോകുന്ന അനേകരെ ഞാൻ തിരിച്ചുകൊണ്ടുവന്ന വ്യക്തിയുടെ മകൻ തന്നെ ഇങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തല പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഈ ദേശത്തോട് നടക്കും? എന്റെ തല കുണിക്കുവാൻ വേണ്ടിയാണോ നീ ഇവിടെ കടന്നു വന്നത്? ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഈ മുറിക്കാത്ത കടന്നോണം, ഈ സാധനം ആ സെൽഫിന്റെ മുകളിലാണോ വിട്ടോ, ഇവിടെ ഈ പരിപാടി നടക്കത്തില്ല എന്ന് പറയുവാനിടയായി. സത്യത്തിൽ വളരെ വിഷമം എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഞാൻ ആ റൂമിലേക്ക് കയറി അല്പനിമിഷം കളവെടുത്തിട്ട് മുഴങ്കാലം മുടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. എന്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയാണ് ദൈവം തന്നത്. കാരണം എന്ന് ചോദിച്ചാൽ അമ്മയുടെ ഏറ്റവും ഇളയ മകനാണ്. അതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് പോയാലും എത്ര പണം സമ്പാദിച്ചാലും ശരി, അമ്മയുടെ ഇളയ മകൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയാൽ അവിടെ അമ്മയുടെ ആ റൂമിലായിരിക്കും ഇവിടെ ആയിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് രാത്രി എഴുന്നേറ്റ് ഞാൻ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും ദൈവമേ? അതുകൊണ്ട് എനിക്ക് കുടുംബത്തിൽ ചലിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു മുറി തരണം. ഞാൻ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ താമസിക്കാൻ തുടങ്ങിയെന്ന് അവർ ചോദ്യം ചോദിക്കും. അതുകൊണ്ട് അതൊന്നും ഉണ്ടാകരുത്, അവർ തന്നെ എനിക്ക് മുറി തരണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രതികൂലത്തിൽ കൂടെ ഒരു നിന്നയിൽ കൂടെ ദൈവം എനിക്ക് അത്ഭുത വഴി തുറക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിനകത്തുണ്ട്, ഞാൻ ശനിയാഴ്ച ദിവസമാണ് അവിടെ എത്തിയത്. ഞായറാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം ഞാൻ അവിടെ എത്തി. ശനിയാഴ്ച ദിവസം അവിടെ നിന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ കേരളത്തിൽ ഞായറാഴ്ചയാണ് ആരാധന നടക്കുന്നത്. ഇന്ന് വരെ രക്ഷിക്കപ്പെട്ട സമയം മുതൽ ഇന്ന് വരെ ഞാൻ ആരാധന കൂട്ടം ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകണം. കർത്താവേ ഞാൻ എവിടെയാണ് കടന്നു പോകേണ്ടത് എനിക്കറിയത്തില്ല. ഇവിടെ ഈ ദേശത്തൊന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ അരിപ്പാട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ അവിടെയാണ് ആരും ഭക്തി ആരാധനയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടിട്ടില്ല. ഞാൻ എവിടെയാണ് കടന്നു പോകുന്നത് എങ്കിലും ഞാൻ നിരാശ കൈവിടാതെ പ്രാർത്ഥിച്ചതിന് ശേഷം എന്റെ വാഹനമെടുത്തുകൊണ്ട് നേരെ ഞാൻ ഹരിപ്പാട് സ്റ്റേഷൻ ബസ്റ്റാൻഡിലേക്ക് പോയി. ആരെങ്കിലും വിശ്വാസികൾ അവിടെ ഇറക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുവാൻ അല്ലെങ്കിൽ കഴിയുന്നത് ആരെയാണ്? അല്ലെങ്കിൽ സഹോദരിമാരെ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കഥാവിന് വേണ്ടി സാക്ഷ്യം നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് അല്ലെങ്കിൽ ആഭരണമൊന്നും ഇല്ലാത്ത ആരെങ്കിലും വ്യക്തികളെ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം അവരോട് ചോദിച്ചിട്ട് അവരുടെ പ്രാർത്ഥനയിലേക്ക് പോകണം, ഇതായിരുന്നു എന്റെ താല്പര്യം. എന്നാൽ ഞാൻ നിരാജിനോട് എന്റെ പദത്തിലേക്ക് തിരിച്ചു വരേണ്ടതായി വന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കഥാവേ അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുക, എന്നെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ദൈവത്തിന്റെ ദൗത്യമാണ്. ഞാൻ എവിടെയാണ് ആരാധനയ്ക്ക് പോകേണ്ടത്? ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞാൻ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമായപ്പോൾ ദൈവസേനയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്റെ പെങ്ങള് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ആങ്ങള വന്ന വിവരം അറിഞ്ഞ് വരുവാനിടയായി. എന്നെ കാണാൻ വേണ്ടി കടന്നു വന്ന അവസരത്തിൽ എന്റെ അമ്മയാണ് കണ്ടത്. അപ്പോൾ ഞാൻ എന്നെ റൂമിലേക്ക് കയറ്റി വിട്ടതിന് ശേഷം അമ്മ ചെക്ക് ചെയ്യാൻ വേണ്ടി റൂമിന്റെ വാതിലൊക്കെ കൂടി നടക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇന്ന് സ്തോത്രം പറഞ്ഞ് അല്ലേലൂയ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മ എന്റെ പെങ്ങളെ കണ്ടപ്പോൾ ഉടനെ തന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അവന് എന്തോ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പല ക്രിസ്ത്യാനികളുണ്ട്, പക്ഷെ അവരാരും പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് നീ അവളുടെ മൂത്ത പെങ്ങളല്ലേ, ഒന്ന് തിരിച്ചിട്ട് ഗുണദോഷം നോക്ക്, എന്നെങ്കിൽ നന്നാകുന്നെങ്കിൽ നന്നാകട്ടെ. അവന്റെ കയ്യിൽ നിന്ന് എനിക്ക് ബൈബിളും കിട്ടി, അവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ പെങ്ങളെ എന്റെ റൂമിലേക്ക് അയക്കാനിടയായി. പെങ്ങൾ വന്ന ഉടനെ തന്നെ, മൂത്ത പെങ്ങളാണ്, ഏറ്റവും ഞങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന പെങ്ങളാണ്, പെട്ടെന്ന് കടവ് തുറന്ന അവസരത്തിൽ തന്നെ എന്റെ കോളറിന് കുത്തി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണോ കടവാട്ടിൽ കാലെന്ന് കുത്തിയത്? ഇന്നേ പോലെ എന്റെ ഭർത്താവ് കഴിഞ്ഞ 22 വർഷമായിട്ട് ദുബായ് ജോലി ചെയ്ത വ്യക്തിയാണ്, അദ്ദേഹം ഇതുവരെ ക്രിസ്ത്യാനിയായിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് നീ മസ്കറ്റിലേക്ക് പോയപ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായി ചോദിച്ചിട്ട് എന്നെ ഭാഗ്യമായിട്ട് വിമർശിക്കുവാനും അടിക്കുവാനും തുടങ്ങി. എന്നിട്ട് ഇപ്രകാരം ഒരു പദപ്രയോഗം കൂടി ചേർത്തു, എന്നെ പോലെ എന്റെ കൂട്ടുകാരുടെ ആങ്ങളെയും കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കി പള്ളിപ്പാട് പ്രാർത്ഥനക്കാരിലൂടെ നടക്കുകയാണ്, അതുപോലെ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഈ കുടുംബത്തിന്. ആരെടുത്ത് കുത്തിയതെന്ന് ചോദിക്കാനിടയായി. സത്യത്തിൽ പെങ്ങളുടെ കോപത്തിൽ എനിക്ക് വളരെയധികമായ വിഷമം തോന്നിച്ചു. എന്നാൽ സത്യത്തിൽ അതിൽ കൂടെ ദൈവം എനിക്ക് വഴിയൊരുക്കുന്നതും അവിടെ പള്ളിപ്പാട് പ്രാർത്ഥനക്കാരുണ്ടെന്ന് മനസ്സിലായപ്പോൾ നേരെ ഞാൻ വാഹനമെടുത്തുകൊണ്ട് പള്ളിപ്പാടേക്ക് പോകാനിടയായി. എന്റെ പെങ്ങളുടെ കൂട്ടുകാരി എനിക്ക് നേരത്തെ അറിയാം. ഞാൻ അവരുടെ വീടിന് പോയി. ആ സമയത്ത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പായി അവിടെ പോയതുകൊണ്ട് അല്പം വഴി തെറ്റിയെങ്കിലും ഞാൻ അവിടെ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും നായർ കുടുംബത്തിൽ നിന്നും വെണ്ടിക്കോട്ടിൽ പോയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതുപോലെ അവിടെ അനിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു വരാനിടയായി. ഞാൻ അവിടെ ചെന്ന് ആ വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം. കാരണം അദ്ദേഹത്തിന്റെ ദേശത്തു നിന്നും ഒരാളും കൂടെ കഥാ വിളിച്ച് വേർതിരിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ച് എന്നില്ലാത്ത സന്തോഷത്തോടെ എനിക്ക് അദ്ദേഹം ആളുകൾ വളരെയധികമായ കൈത്താങ് നൽകുവാനിടയായി. നേരെ അദ്ദേഹത്തിന്റെ സഭയിൽ വിളിച്ചുകൊണ്ട് പോയി. ഡിഫൻ ഡിപ്പാർട്ട്മെന്റിന്റെ സഭയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ നല്ല പ്രാർത്ഥനാ അന്തരീക്ഷം നടക്കുന്നു. ആ സമയത്ത് അവിടുത്തെ കാത്തിരിപ്പിയോഗം, ശനിയാഴ്ച കാത്തിരിപ്പിയോഗത്തിലാണ് ഞാൻ പങ്കെടുത്തത്. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ശനിയാഴ്ചകളിൽ കാത്തിരിപ്പിയോഗത്തിനും ആരാധനയ്ക്കും പങ്കെടുക്കാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കിത്തന്നു. എനിക്ക് സമയം ലഭിക്കുമ്പോഴെല്ലാം ഈ കൂട്ടായ്മയിലേക്ക് പഴയ കൂട്ടുകെട്ടെല്ലാം ഒഴിവാക്കിയിട്ട് ഈ പുതിയ കൂട്ടുകെട്ടിലേക്ക് ഞാൻ പ്രവേശിച്ച് അങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനിടയായി. ദൈവകൃപയാൽ പറയട്ടെ, അല്ലെല്ലുയാസ്തവൻ ദൈവമക്കളെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ജഗസ്യ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ താല്പര്യപ്പെട്ടത്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ പല പ്രശ്നത്തിന്റെ പ്രശ്നം അഭിമുഖീകരിക്കേണ്ട വരുമല്ലോ വിചാരിച്ചിട്ട് ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടു. ഒരു ദിവസം ഞാൻ അറിയാതെ തന്നെ എന്റെ അമ്മ എന്നെ ഞാൻ എങ്ങോട്ടാണ് എന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി എന്റെ അമ്മ എന്റെ രഹസ്യത്തിൽ എന്റെ പിന്നാലെ ആളിനെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ നേരെ കടന്നു വന്നു എന്ന് ഞാൻ അറിയാതെ തന്നെയാണ് എന്റെ വാഹനത്തിന് പിന്നാലെ അവർ ഫോളോ ചെയ്ത്. ഞാൻ ആ സമയത്ത് ഈ വെതുകുസാലയത്തിലേക്ക് പ്രവേശിക്കുന്ന കണ്ടപ്പോൾ എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, അത്രയും പെട്ടെന്ന് വരാമെങ്കിൽ മകനെ ഒരു സ്ഥലത്തു നിന്ന് വിളിക്കാം. ഇതുപോലെ പള്ളിപ്പാട് ഒരു വെതുകുസാലയിലേക്കാണ് പോയിരിക്കുന്നത്. അവരുടെ ചില വ്യക്തികളോട് ചോദിച്ചപ്പോൾ അവനിവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരാണ്. ഇവിടെ രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് ഇവനും ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെയാണ് വരുന്നത്. ചേച്ചി വരാമെങ്കിൽ കൈയോടെ ഇവനെ ഇവിടുന്ന് പിടിക്കാമെന്ന് പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ദേഷ്യം പറഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ അച്ഛനോടും വിവരം പറഞ്ഞു. അതുകൊണ്ട് എത്രയും വേണ്ട എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ കാര്യങ്ങൾ ആലോചിച്ചു. നേരെ സഭയിലെ ടെലിഫോൺ നമ്പറും വിളിച്ചു പറഞ്ഞു. ടെലിഫോൺ നമ്പറിൽ കൂടെ ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ടെലിഫോൺ വന്നു. ആ സമയത്ത് യുവദാസൻ പോയി ടെലിഫോൺ അറ്റൻഡ് ചെയ്തു. ഇപ്രകാരമാണ് ആദ്യത്തെ അതേ അളവ് തന്നെ അവർ ഉപയോഗിച്ചു. അച്ഛന് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് മുരളി അവിടെ നിറക്കി വിടണം. ഓടി യുവദാസൻ ഓടി വന്നിട്ട് പ്രാർത്ഥനാ മധ്യത്തിനെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അലലുയാസത്തെ മുരളി വീട്ടിൽ പോകണം. അച്ഛന് ില്ലാതെ ആശുപത്രി കിടക്കുന്നു. പക്ഷെ അനർത്ഥമായിട്ടൊന്നും സംഭവിക്കുകയില്ല, ദൈവം കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ അയക്കാനിടയായി. ഞാൻ വളരെ ദൈവത്തിൽ പ്രാർത്ഥിച്ചേൽപ്പിച്ചുകൊടുത്തതിന് ശേഷം ഞാൻ ബൈബിളെല്ലാം അവിടെ വെച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഹോളിൽ വെളിയിൽ തുടങ്ങിയപ്പോൾ എന്റെ അച്ഛൻ തലേക്കിട്ട് വന്ന് കെട്ടി ഞാൻ അവിടെ നിൽക്കുകയാണ്. എന്നെ വളരെ നല്ലതുപോലെ സ്വീകരിച്ചു. അവർ കൊണ്ടുവന്ന് വാഹനത്തിലേക്ക് പിടിച്ചു കെട്ടിയിട്ടിട്ട് അത് പിന്നിലിരുന്നു കൊണ്ട് അത് ഉപദ്രവിക്കാൻ ആരംഭിച്ചു. എന്റെ ജ്യേഷ്ഠനും എന്റെ പിതാവും അതിന്റെ ബന്ധുക്കളായ രണ്ട് സഹോദരങ്ങളുണ്ട്. അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് വളരെയധികമായി ക്രൂരമായി എന്നെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു. അതിനുശേഷം എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വർഗം തന്ന അതേ മുറിയിൽ കൊണ്ടുവന്നിട്ട് പൊട്ടിയിട്ടു. അതിനുശേഷം പറഞ്ഞു, ഒരു കാരണവശാലും ഈ കുടുംബത്തിന് വേരുദോഷം ഉണ്ടാക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് വളരെയധികമായി ഉപദ്രവിക്കാൻ ആരംഭിച്ചു. മാനസികമായി ശാരീരികമായി അവരെന്നെ പീഡിപ്പിച്ചു. അവരുടെ ആഗ്രഹം ഇതായിരുന്നു, കർത്താവായ യേശുവിനെ തള്ളിപ്പറയണം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഒരു തീരുമാനമെടുത്ത് കർത്താവേ, ഈ അഭരം കൊണ്ട് യേശുവിനെ സ്തുതിച്ച ഈ അഭരം കൊണ്ട് ഒരിക്കലും യേശുവിനെ തള്ളിപ്പറയുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവകൃപയാല് ഹല്ലേലൂയ, ദൈവം എനിക്ക് എന്റെ അഭരത്തിന് കാവൽ നിന്ന് ദൈവകൃപയാല് ഒരു വാക്കുപോലും കർത്താവ് തള്ളിപ്പറയുവാൻ അനുവദിച്ചില്ല. അനേകം വളരെ പാദ പണ്ഡിതന്മാർ അവിടെ കടന്നു വന്നു. എന്റെ അമ്മയുടെ കോളിനനുസരിച്ച് അദ്ദേഹം അവർ ക്രമീകരിച്ചിരുന്ന മാതാ അമൃതാനന്ദമയുടെ മഠത്തിലുള്ള സ്വാമിമാരെ വിളിച്ചുകൊണ്ട് വന്നു. അവിടുത്തെ പിന്നെ പോലുള്ള വിശുദ്ധ പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വ്യക്തികളെയെല്ലാം ജനറൽ പ്രസിഡന്റുമാരെ വിളിച്ചുകൊണ്ടുവന്ന് എന്നെ എങ്ങനെയെങ്കിലും വിശ്വാസ മാർഗത്തിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. എന്നാൽ ഇന്ന് വായിച്ച വേദഭാഗമാണ് എനിക്കന്ന് ബലപ്പെടുത്തിയത്. ദൈവത്തിന് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവത്തോട് സംസാരിക്കുവാനിടയായി. പ്രതികൂലത്തിന്റെ മധ്യത്തിലാണ് ദൈവ പൈതലെ വാസ്തവമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ആ സമയം മാത്രമേ ദൈവ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുകയുള്ളൂ. പ്രതികൂലത്തിന് മുമ്പിൽ തളർന്നു പോകുന്നതല്ല യഥാർത്ഥ സത്യക്രിസ്ത്യാനി. അലലുയാസത്രം ദൈവത്തിന് പ്രാർത്ഥിച്ചു. പരസ്പരം അഭിപ്രായത്തിനുണ്ടായി. അലലുയാസത്രം അവർ ഒഴിഞ്ഞു മാറുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇമ്മാനുവേൽ അലലുയ നമ്മോട് കൂടെയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നതിനിടയായി. അതിനുശേഷം അവർ തീരുമാനിച്ചു, ഈ രീതിയിലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി മക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയൊരു ക്രിസ്ത്യാനിയായി തീരും. അതുകൊണ്ട് ഇവനെ മക്കത്തിൽ വിടാതിരിക്കാനുള്ള കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ തിരിച്ചു തരുന്ന കാര്യം ഏറ്റെന്ന് അവർ ഉറപ്പ് കൊടുത്തു. എന്റെ വീട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തു. അങ്ങനെ അവർ വിചാരിച്ചു, കുടുംബത്തിന്റെ പേരുദോഷത്തിനേക്കാളും നല്ലത് ഇവൻ പോകാതിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവൻ പോയിട്ടൊരു നന്മയും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഇവന്റെ പോകാതിരിക്കാനുള്ള കാര്യം എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു, പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് മാറ്റിവെക്കുക, അതുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ലീവ് ക്യാൻസൽ ചെയ്ത് മടങ്ങി എന്റെ സ്ഥലത്തേക്ക് കമ്പനിയിലേക്ക് പോകാം, അവിടെ ചെന്ന് ധാരാളം സൗന്ദര്യമായിട്ട് ദൈവത്തെ ആരാധിക്കാമല്ലോ. ഹൃദയാന്തര ഭാഗത്തിലെ ആ താല്പര്യം കാരണം പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ കമ്മിയിൽ പോയി പാസ്പോർട്ടും കൊണ്ടുവന്ന ടിക്കറ്റും സബ്മിറ്റ് ചെയ്താൽ കൺഫേം ചെയ്ത് തിരിച്ചു തരും. അതിനുവേണ്ടി ഞാൻ തീരുമാനിച്ച് രാവിലെ എഴുന്നേറ്റ് വിളിച്ച് ഞാൻ പിന്നെ തിരിച്ചു വന്ന് പാസ്പോർട്ട് വെച്ച് തുറന്ന് പാസ്പോർട്ട് നോക്കിയപ്പോൾ എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്റെ പാസ്പോർട്ട് കാണുന്നില്ല, അത് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്റെ അമ്മ പറഞ്ഞ് അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, സുരക്ഷിതത്വമായി ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരിച്ചു പോകാൻ, എനിക്ക് തിരിച്ചു പോകാൻ സമയമായി. അപ്പോൾ തിരിച്ചു പോകാൻ സമയമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, കമ്പനിയിൽ എനിക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു നിബന്ധനയുണ്ട്, നിനക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾ പാസ്പോർട്ട് തരാം, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തരുന്നത് ഇത്രയും നാളും ചെയ്തു പോയതെല്ലാം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് അർച്ചനത ചെയ്ത് തിരിച്ചു വരാമെങ്കിൽ നിന്റെ പാസ്പോർട്ട് തരാം, ഞങ്ങളുടെ മകനായിട്ട് നിനക്ക് മക്കത്തിൽ പോകാം. അല്ലാത്ത പക്ഷം ആ മുറിയിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്നു ഒരു പിന്നെ 3 നേരത്തിന് 4 നേരമുള്ള ആഹാരം ഞങ്ങൾ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. കുടുംബത്തിൽ പേരുദോഷമുണ്ടാക്കാൻ ക്രിസ്ത്യാനിക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു മകനില്ല എന്ന് പറയുവാനിടയായി. അപ്പോൾ ആ വാക്കുകൾക്ക് എന്റെ ചോദ്യത്തിന് തിരസ്കാരം ഉണ്ടായപ്പോൾ ഞാൻ ദൈവത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചു, കർത്താവേ എന്താണ് ഇതിനുവേണ്ടി മുമ്പിൽ തീരുമാനിക്കേണ്ടത്? എന്റെ മുമ്പിൽ 2 വഴിയാണുള്ളത്. ഒന്ന്, ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മസ്കറ്റിലേക്ക് പോകാം, അല്ലാത്ത പക്ഷം കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ മുറിയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ദൈവത്തിൽ തീരുമാനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ വലിയായിട്ട് മറ്റെന്തിനെയോ പ്രിയപ്പെടുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ ഈ അവസരത്തിൽ ഞാൻ ദൈവത്തിന് എന്റെ അമ്മയോട് മുഖത്ത് നോക്കി ആദ്യമായിട്ട് സുവിശേഷം പറയുവാൻ, കർത്താവിന്റെ നാമത്തിന്റെ അത്തരത്തിൽ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇച്ചിരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവ് പുറകിലോട്ട് മാറ്റി നിർത്തിയതിനു ശേഷം അദ്ദേഹത്തെ എന്നെ അവളെ അടിച്ചു പിന്നെ ചെല്ലക്കെല്ലാം മാറി മാറി അടിക്കുവാനിടയായി. അടിയുടെ അഭാവത്തിൽ ഞാൻ താഴെ വീണു. ആ സമയത്ത് എന്നെ വലിച്ചു നേരെ ഞങ്ങളുടെ വീട്ടിന്റെ ഗേറ്റിൽ തുറന്ന് വെളിയിലേക്ക് തള്ളിക്കളയുവാനിടയായി. തള്ളിയിട്ട അവസരത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആ സ്വത്രം ആടിഞ്ഞ് തള്ളിക്കളഞ്ഞ സമയത്ത് എന്റെ പിതാവ് ഇപ്രകാരമാണ് പറഞ്ഞത്, എനിക്ക് 3 മക്കളുണ്ടായിരുന്നു, അത് ഇളവൻ ചത്തുപോയി, ഇനി ഒരിക്കലും എനിക്ക് അവനെ വേണ്ട, ഒരിക്കൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വെളിയിലേക്ക് തള്ളിക്കളയാനിടയായത്. ആ സമയത്ത് ദൈവാത്മാവ് എനിക്ക് ഒരു ദർശനം നൽകുവാനിടയായിരുന്നു. അബ്രഹാമിന് കൊടുത്ത അതേ ദർശനം അല്ലെങ്കിൽ ആ കാർത്തക്കാരെ മൃതഭവനത്തെ വിട്ട് കാണിപ്പാലിക്കുന്ന ദേശത്തേക്ക് പോയിക്കൊള്ളുക. ദൈവകൃപയാൽ പറയട്ടെ, അല്ലെങ്കിൽ ആ സ്വത്രം എന്റെ പിതാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും എടുക്കാനുള്ള അവകാശം തരണം. ഇവിടുന്ന് ഒരു സ്ഥാനം എടുക്കുവാൻ ഞങ്ങൾ അനുവദിക്കും. ഞങ്ങളുടെ പേരും അഡ്രസ്സും ഉള്ള സാധനം വെച്ചിട്ടാണ് ഈ എല്ലാ കാര്യവും സമ്പാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ആ നാമത്തിൽ നീ സമ്പാദിച്ചിട്ടുള്ള ഒന്നും നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, അതെടുക്കാനെങ്കിലും അവകാശം തരണമേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ സ്വത്രം ഞാൻ ഓടി എന്റെ റൂമിൽ പോയിട്ട് വിശുദ്ധ വേദപുസ്തകം എടുത്തുകൊണ്ട് എന്റെ ഭവനം വിട്ട് ഇറങ്ങുവാനിടയായി. ഞാൻ നേരെ വന്നത് ഞാൻ ആരാധിക്കാൻ വേണ്ടി എനിക്ക് കൈത്താങ്ങൾ നൽകി തന്ന ആ സഭയിലേക്ക് കടന്നുപോയി. എന്നാൽ ആ സഭയിൽ ചെന്നപ്പോൾ ഹിന്ദു വിഷയത്തുകാർ വളരെ കഷ്ടമായിട്ടും സഭയിൽ താക്കീത് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ എനിക്ക് കൈത്താങ്ങൽ കൊടുത്താൽ എന്നെ ഇവിടെ സഭയിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നാളെ ഈ സഭ ഇവിടെ കാണുകയില്ല, ഈ സഭ അടിച്ചു നശിപ്പിക്കും, അതിനുശേഷം ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടെ വിട്ടു നടത്തും. അതുകൊണ്ട് അതിൽ ഒരുത്തനെ ഞങ്ങളുടെ പക്ഷത്തിൽ നിന്ന് നേടുവാൻ നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ സഭയ്ക്ക് നേരെ ഭീഷണി വാക്കുള്ളത് കൊണ്ട് എന്നെ അത് കൈക്കൊള്ളുവാൻ പ്രയാസമായി തോന്നി. അല്ലെങ്കിൽ അവിടുന്ന് ഞാൻ ആ സമയം ചെന്നപ്പോൾ രവിദാസ് ഇപ്രകാരമാണ് പറഞ്ഞത്, അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് പോകും, എന്നാൽ ദൈവത്തിന്റെ ജനമേ, അല്ലെങ്കിൽ വിവാഹസൂത്രം വിളിച്ചവനും വിശ്വസ്തനായ ദൈവമാണ്, അവരൊരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അല്ലെങ്കിൽ നേരെ ആ സഭ വിട്ട് ഞാൻ വെളിയിലിട്ട് അരിപ്പാടുന്ന തള്ളിപ്പാടുന്ന ടിക്കറ്റ് എടുത്ത് അരിപ്പാടിക്ക് യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ ഒരു പിന്നെ പിൻസെറ്റിലേക്ക് ഇരിക്കുവാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ആ സമയത്ത് ഒരു യൗവനക്കാരൻ അവിടുന്ന് പിൻസെറ്റിൽ ഇരുന്നു കൊണ്ട് സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനാണ്. ഞാനും അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇരുന്നുകൊണ്ട് സ്തോത്രം പറഞ്ഞ സമയത്ത് ആ ദൈവദാസ് നേരെ പ്രൈസിലോട് തന്നു. ഞാനും അദ്ദേഹത്തിന് പ്രൈസിലോട് കൊടുത്തു. എന്നോട് ചോദിച്ചു, എന്താണ് പേര്? ഞാൻ പറഞ്ഞു, മുരളി പി നായരനാണ്, വിളിച്ചാനാണ് മക്കറ്റിൽ വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ. അപ്പോൾ പറഞ്ഞു, മക്കറ്റിന്റെ സഭ ഞങ്ങളെ വിളിച്ചു, ഞങ്ങളുടെ സഭയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട ആത്മീയ കൈത്താണ് നൽകുവാൻ. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ തോരണവും ബഹളവും ആൾക്കാർ തിരക്കും ആയതുകൊണ്ട് സഭയിലെ ദൈവദാസൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞില്ല. ഏതായാലും ശരി, നിങ്ങളിപ്പോൾ കണ്ടത് നന്നായി, നമുക്ക് നേരെ സഭയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ ആ ദൈവദാസൻ വേണ്ടിനെ കെട്ടിപ്പിടിച്ച് ചുമന്നു നിന്നിട്ട് പറഞ്ഞു, ഞാൻ മെഡിക്കേണ്ടി വന്നാലും ശരി, ഇന്നെ ശത്രുത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട കൈത്താങ്ങൾ എഴുതി തന്നു. എന്നാൽ എന്റെ വീട്ടിൽ വിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ആൾക്കാർ വന്നത് മനസ്സിലാക്കി സഭയിലെ വ്യക്തികളെ മനസ്സിലാക്കിയിട്ട് എന്നെ നേരെ കായംകുളം പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി താമസിക്കാനിടയായി. അവിടെ താമസിക്കുന്ന തരവേ എന്റെ സാക്ഷ്യം കേട്ട ഒരു ദൈവദാസൻ നേരെ എന്റെ വൈഫിന്റെ വീട്ടിലേക്ക് ചെന്ന് വിവരം പറയാനിടയായി. ഇതുപോലെ ഒരുപാട് സ്വദേശിയായ ഒരു 4 കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യനുണ്ട്, നിങ്ങളുടെ മകൾക്ക് വേണ്ടെങ്കിൽ വിവാഹ ആലോചിക്കാൻ പറഞ്ഞു. നേരെ അത് ഒരു കാര്യം ആലോചിച്ചു. അന്ന് ആ സമയത്ത് അവർ 4 കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. അവർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വളരെ ത്യാഗം അനുഭവിച്ച കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ആ കുടുംബം ആ അന്ന് ഒരു ദൈവത്തിന്റെ ആലോചന കേട്ടിട്ട് വരികയാണ്. എന്റെ അതേ ആചാരാനുഷ്ഠാനം വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യനെ എന്റെ മകൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് തന്നെ ഈ എന്റെ സാക്ഷ്യം കേട്ട വ്യക്തി അവരുടെ ഭവനത്തിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവാത്മാവ് തന്നെയാണ് ഇത് പറഞ്ഞത്. നേരെ എന്റെ സഭയിൽ വന്ന് കർത്താവിന്റെ ദാസനോട് കാര്യങ്ങൾ സംസാരിച്ചു. കർത്താവ് ദാസന് ഇപ്രകാരമാണ് പറഞ്ഞത്, അവനെ സെപ്റ്റംബർ 27 തീയതിക്കുള്ളിൽ അവന്റെ പാസ്പോർട്ട് കിട്ടിയില്ല എങ്കിൽ അവൻ ഒരു ജോലിയില്ലാതെ ഇവിടെ നടക്കും. ആ സമയത്ത് നിങ്ങളുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ എങ്ങനെയാണ്? അവർ പറഞ്ഞു, മസ്കറ്റിലെ ജോലി കണ്ടിട്ടല്ല വിവാഹാലോചനയുമായിട്ട് വന്നത്, ഒരു ദൈവവൈദ്യന് കൈത്താങ്ങ് കൊടുക്കാൻ ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതുകൊണ്ട് എന്ത് പ്രതികൂലമാണെങ്കിലും ശരി, ആ വ്യക്തിക്ക് അതിന് ഞങ്ങളോട് താല്പര്യമാണെങ്കിൽ, ഈ കാര്യത്തിൽ താല്പര്യമാണെങ്കിൽ ഞങ്ങളുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ദൈവദാസന് പ്രകാരം പറഞ്ഞു അവന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ ഇന്ന് ഭൂമിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അവന്റെ ഭവനം മുഴുവനും അവനെ തിരസ്കരിച്ചു എന്ന് പറയുവാനിടയായി. അപ്പോൾ ദൈവദാസനെ വിളിച്ചിട്ട് പറഞ്ഞതുപോലെ നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അദ്ദേഹം പറഞ്ഞു നിന്റെ വിവാഹം, അതായത് നിന്റെ ഒരു ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കിയപ്പോൾ സ്വന്തം മകനെ പോലെ സ്നേഹിപ്പാൻ ഒരു കുടുംബം മുമ്പോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. വന്ന് കാര്യ പരസ്പരം കണ്ടു സംസാരിച്ചു, ദൈവദാസന എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും എന്നെ ജനിപ്പിച്ച മാതാപിതാക്കളോട് ഒരു വാക്കിൽ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് പറയുവാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവരൊരിക്കലും അത് അംഗീകരിക്കാൻ താല്പര്യപ്പെട്ടില്ല. കേരളത്തിൽ വെച്ച് ഇങ്ങനെ വിവാഹം നടക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല, അതിനുള്ള ആൾക്കൊല്ല ഞങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ അന്ന് അവിടെ ആകപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും സുഗതന ദൈവം അവിടെ അത്ഭുതകരമായി എന്നെ രക്ഷിക്കുവാനിടയായി. അവിടെ നിന്ന് വന്ന് ഞാൻ ഒളിവിൽ താമസിച്ചു. അങ്ങനെ 1997 സെപ്റ്റംബർ മാസം 26 സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ എനിക്ക് വിവാഹം നടത്തി തരുവാൻ സ്വർഗത്തിലെ പ്രസാദം തോന്നി. അങ്ങനെ അനേക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം അതിന്റെ നേരത്തിൽ നേരെ ആ സഭയ്ക്ക് ആ സഭ ദേവദാസിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ആ പ്രതികൂലത്തിന്റെ മധ്യത്തിലെല്ലാം അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകാതെ ദൈവവൈദ്യനെ കൈത്താങ്ങൾ കൊടുക്കുവാൻ സഭ മുമ്പോട്ട് കടന്നു വരുവാനിടയായി. സഭ കല്യാണം കഴിഞ്ഞു തുറന്നു കഴിഞ്ഞപ്പോഴേ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. എന്റെ വിവാഹത്തിന് പങ്കെടുത്ത 4 ക്രിസ്ത്യാനികളെ അവർക്ക് പരിചയമുണ്ട്. അവർ രണ്ടുപേരെ എത്രയും പെട്ടെന്ന് അവര് രക്ഷിക്കപ്പെട്ട വ്യക്തികളല്ല. എന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും വരുവാൻ വേണ്ടി എന്റെ താല്പര്യമുണ്ടായപ്പോൾ എന്റെ പഴയകാല സുഹൃത്തുക്കളെ ഞാൻ 4 വിളിച്ച് എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുകയാണ്, നിങ്ങളെങ്കിലും കടന്നു വരണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ വിളിച്ചു. അങ്ങനെ അവര് വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെ രണ്ടുപേരെ കൊല്ലും അല്ലെങ്കിൽ 24 എന്നെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഒരു വർഗീയ ലഹള പോയായി. പെട്ടെന്ന് എന്നെ ടെലിഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇനി തിരിച്ച് വീട്ടിലേക്ക് വരണം, അല്ലാത്ത പക്ഷം ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാകും. അവരെ എങ്ങനെയെങ്കിലും സഹായിക്കേണ്ട ആവശ്യമാണ്, കാരണം എന്റെ കാര്യത്തിന് വേണ്ടി നിന്നത് കൊണ്ടാണ് അവർ ഇത്രയും ത്യാഗം അനുഭവിക്കേണ്ടത് വരുന്നത്. അതുകൊണ്ട് തിരിച്ചു ചെല്ലുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ നിലയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ബോധ്യമായപ്പോൾ ഞാൻ ദൈവദാസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അതുപോലെ നാട്ടിൽ വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് എനിക്ക് ചെല്ലേണ്ടതായിട്ട് അവസ്ഥ വന്നു. ദൈവദാസൻ പറഞ്ഞ് തീർച്ചയായിട്ടും വാങ്ങിച്ചെല്ലണം. ആ സമയത്ത് അവൾ പ്രാർത്ഥനയോട് വേണം പോകാൻ, ഇവിടെ കടന്നു വരുന്ന ഒരുമിച്ച് പ്രാർത്ഥിച്ചയക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കടന്നു പോകാനിടയായി. ഒരു ഭവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനാമത്തത്തിൽ എന്നെ അവരെ അയക്കുവാനിടയായി. അയച്ച സമയത്ത് എന്റെ അമ്മയാണ് വീട്ടിൽ ചെന്നപ്പോൾ സ്വീകരിച്ചത്. ഒരു ചൂല് കൊണ്ടുവന്നിട്ട് ഉച്ചതൊട്ട് ഉള്ളങ്കാലുകളെ നിർദ്ദാക്ഷിണ്യം എന്നെ അടിക്കുവാനിടയായി. അടിച്ച സമയത്തിലാണ് ഒരു വാക്കി കൂടെ വിശുദ്ധ വേദപുസ്തകത്തിൽ എന്റെ ജീവിതത്തിൽ നിറവേറുവാനിടയായത്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ എന്നെ ഒരിക്കലും മറക്കുകയില്ല. ഹല്ലേലൂയാ, സ്തോത്രം. ദൈവകൃപയാൽ പറയട്ടെ. അതിനുശേഷം എന്റെ അമ്മയുടെ കൈ കൊഴഞ്ഞു. അതിനുശേഷം നടുക്കത്തെ മുറിയിലേക്ക് തെളിയിട്ടിട്ട് പറഞ്ഞു, ഒരു കാരണവശാൽ എന്നെ വീടും വെളിയിൽ ഇറക്കുകയില്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാന്യതയാണെന്ന് കാവശ്യം ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് എന്നെ മുറിയിലേക്ക് വിളിച്ച് തെല്ലിയിട്ട് അവിടെ കൂട്ടിയിടുവാനിടയായി. ആ സമയത്തിന്റെ പിതാവ് വന്നു. പിതാവ് വന്ന് നേരെ അദ്ദേഹത്തിന്റെ കയ്യിൽ മമ്മച്ചിന്റെ പിടി പോലത്തെ ഒരു വലിയ പിടിയുണ്ട്. അദ്ദേഹം നേരെ ഓടി വന്ന് ഞാൻ കട്ടിലിൽ ആ സമയത്ത് കിടക്കുകയാണ്. ആ സമയത്ത് ആ കട്ടിലിൽ വെച്ച് എന്റെ തലയ്ക്ക് താഴ്വച്ചുള്ള ഭാഗം അതിലൂടെ നിർജീവമാകത്തക്ക രീതിയിൽ നിർദ്ദാക്ഷിണ്യം മാരകമായിട്ട് എന്റെ പിതാവ് ലെവലേച്ച് സ്വന്തം മകന്റെ രണ്ട് രക്തത്തിൽ പറഞ്ഞ ഒരു മകനെന്നുള്ള ഒരു കൽക്കശം പോലും തരാതെ എന്റെ നിർദ്ദാക്ഷിണ്യം അടിച്ചുപത്രിയിക്കാനിടയായി. എഴുന്നേറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത ബലഹീനതയിലായി കഴിഞ്ഞപ്പോൾ എന്നെ വളിച്ച് തള്ളി ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും നീ മരിക്കേണ്ടി വന്നാലും ശരി, കുടുംബത്തിന്റെ മാന്യതയാണ് ഞാൻ ആവശ്യമെന്ന് പറയുവാനിടയായി. അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ പറയട്ടെ. ദൈവത്തിന്റെ വചനം പറഞ്ഞു ദാവീദ് പറഞ്ഞു 27:10 അപ്പനും അമ്മയും ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ട്. ദൈവസന്നിധിയിൽ പറയട്ടെ, ദൈവാത്മാവ് ആ സമയത്ത് എന്നോട് സംസാരിക്കാനിടയായി. ഞാൻ എന്നെ ശക്തിപ്പെടുത്തും, ആ സമയത്ത് കൂടി രക്ഷപ്പെട്ടുകൊള്ളണം. കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്നെ കൊല്ലുവാൻ പോലും പഠിക്കാത്ത മതവൈരാഗ്യത്തിലാണ് അവരായിരിക്കുന്നത്. ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, ദൈവാത്മാവ് എന്നോട് സംസാരിക്കാനിടയായി. അപ്പോൾ ആ സമയത്ത് ആദ്യം ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എന്റെ മേലെ കടന്നു വന്ന അതേ ശക്തി ആ സമയത്ത് എന്റെ ഇറങ്ങി വരുവാനിടയായി. എന്റെ നരിയാണികൾ ഉറച്ചു, ഞാൻ എഴുന്നേറ്റ് നിൽക്കുവാനിടയായി. രണ്ടു മൂന്ന് സ്റ്റെപ്പ് വെച്ച് എന്റെ വാതിൽ വീടിന്റെ വാതിൽ അല്പം തുറന്നിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വെളിയിലേക്ക് വന്നപ്പോൾ ആ സമയത്ത് വാതിൽ തുറന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് എന്റെ വാതിൽ തുറന്ന അവസരത്തിൽ എന്റെ പിതാവ് അവിടെ വാതിൽ കാത്തു നിൽക്കുകയാണ്. എന്നോട് ചോദിച്ച് എങ്ങോട്ടാണ് യാത്ര? ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ആശുപത്രി എനിക്ക് കടന്നു പോകണം, ശരീരത്തിന് വസ്ത്രമൊന്നും ഇല്ല. ആ സമയത്ത് എന്നോട് പറഞ്ഞു രണ്ടു കൂട്ടുകാർ ആശുപത്രി പോകൂടാൻ ചോദിച്ചിട്ട് കൈയുടെ മുഷ്ടി ചുരുട്ടിയുടെ അദ്ദേഹത്തിന്റെ വലത്തെ കൈയുടെ മുഷ്ടി ചുരുട്ടിയിട്ട് എന്റെ ഇടത്തെ കണ്ണത്ത് മാറി മാറി അദ്ദേഹം അടിക്കാനിടയായി. അടിയുടെ ആഘാതത്തിൽ വെളിയിലേക്ക് ചോര വന്നപ്പോൾ ഞാൻ എന്റെ പിതാവിന്റെ കാൽക്കൽ വീണു. എങ്ങനെയെങ്കിലും എന്നെ ഒരു ആശുപത്രി എത്തിക്കണം, ചെവി പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു യേശുവിന്റെ ഇടത്തെ കണ്ണ് വിളിച്ചപ്പോൾ എന്താണ് ചെയ്തതെന്ന് അറിയാത്ത ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചിട്ട് കാലുകൊണ്ട് ചവിട്ടി താഴെ ശേഷം അദ്ദേഹം നല്ലപോലെ അടിച്ചു അടിയുടെ ആഘാതം രണ്ട് ചെവിയും പൊട്ടിപ്പോകാനിടയായി. പൊട്ടിയ അവസരത്തിൽ ഞാൻ ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു, ദൈവാത്മാവ് അവസ്ഥയിരുന്നപ്പോൾ ശാരീരികമായി ബലഹീനത മാത്രമേ അടിയുടെ ആഘാതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നുള്ളൂ. ദൈവത്തിന്റെ വാസികയെ കറങ്ങി തിരിച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവൾ ചെവിയും പൊട്ടി അടിക്കുന്ന കൂട്ടത്തിൽ എന്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, യേശുവിനെ സൗഖ്യമാക്കി യേശുവിനെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അടിക്കുന്നത്. ആ സമയത്ത് ഞാൻ ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കാനിടയായി. അതിൽ വിചാരം ദൈവാത്മാവസനത്തിനോട് പറഞ്ഞു ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ച സ്കൂട്ടർ അവിടെയുണ്ട്. അതിൽ ചാവി എല്ലാം കിടക്കുന്നത് കണ്ടു. രാത്രി 12 ഒരു മണി സമയമായി. ആ സമയത്ത് അനുവിചാസ്പത്രം എനിക്ക് അന്നേരം ലഭിച്ച ബലത്തിൽ ഞാൻ ഓടി ആ സ്കൂട്ടറിലേക്ക് ഉപയോഗിച്ചിടയായി. ഓടി സ്കൂട്ടറിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ നേരെ അനുവിചാസ്പത്രം എന്റെ പിന്നെ അമ്മ നിർത്തിയിരുന്ന ആൾക്കാരെല്ലാം വീട്ടിൽ ചുറ്റുമുണ്ട്. കാരണം ഏതെങ്കിലും കാരണവശാലും ഓടി രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വീടിന് ും കാലം നിൽക്കുകയാണ്. ആ വ്യക്തി ഞാൻ ഗേറ്റ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയ അവസരത്തിൽ അവരുള്ള ഓടി വന്ന് എന്റെ വാഹനം പിടിച്ചു വെച്ചിട്ട് വാഹനം പരിപൂർണമായി അടിച്ചു നശിപ്പിക്കുവാനിടയായി. ആ സമയത്ത് ദൈവശബ്ദം കേട്ടു, എന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്, മുന്നോട്ട് ഗമിക്കുക. ദൈവകൃപയാൽ പറയട്ടെ സത്യൂരട്ടെന്ന് മാത്രം എനിക്കറിയാം. വണ്ടി കുതിച്ച് മുന്നോട്ട് പോകുവാനിടയായി. പോയി ഞാൻ അവിടെ ഹൈവേയിൽ കൂടി യാത്ര തിരിച്ച് അതിലൂടെ ചില ഊടുവഴിയിൽ കൂടി കയറി ഞാൻ അവിടെ സഭയിൽ വന്നപ്പോൾ ആ സഭ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വൈദ്യനെ അപ്പോസ്തല പ്രതി 12 അപ്പോസ്തലനായ പത്രോസ് കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ സഭ സഭയോടെ പ്രാർത്ഥിച്ചു. അന്ന് വിടുവിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എന്നെ അകപ്പെടുത്തുവാൻ ശ്രമിച്ച എന്റെ കുടുംബക്കാരുടെ മധ്യത്തിൽ നിന്നും ദൈവ അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. അല്ലെങ്കിൽ ആസൂത്രം ആ സമയത്ത് എന്നെ സഹായിക്കാൻ വേണ്ടി ദൈവദാസം നിയോഗിച്ച ചില യൗവനക്കാരായ വ്യക്തി എന്നെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ വേണ്ടി ഭവനത്തിന്റെ ചുറ്റും വന്നത് ഉൾപ്പെട്ടായിരുന്നു. എന്നാൽ അവർക്ക് അവരെ സഹായിക്കാൻ കഴിയാതെ അവസ്ഥയിലായപ്പോൾ അവർ പിന്നാലെ വന്നു. ഞാൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നാലെ ഓടി വന്നിട്ട് സഭയുടെ ദൈവദാസനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഉരുളിച്ചാൻ ഇവിടുന്ന് കിടത്തണം, അല്ലെങ്കിൽ അവർ പ്രശ്നമുണ്ടാകും. അവർ വാടിയും വാളും കൊണ്ട് അവർ പിന്നാലെ വരുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും രീതിയിൽ ഇവരെ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ രാത്രിയിൽ ക്രമീകരിച്ചിരുന്ന ഒരു കാറിൽ യാത്ര ചെയ്ത് ഞാൻ കോട്ടയത്തേക്ക് മാറുവാനിടയായി. യാത്രാ മധ്യത്തിൽ എന്റെ വൈഫിനോട് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ കേൾവിശക്തി നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഞാൻ അവളോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്താൽ വിവാഹം കഴിഞ്ഞ ദിവസങ്ങളാണല്ലോ, അതുകൊണ്ട് വിഷമം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഈ കാര്യങ്ങൾ അവളോട് ഷെയർ ചെയ്തില്ല. എന്നാൽ അത്തരം ചലനം കൊണ്ട് ഞാൻ മറുപടി പറയുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. എന്നാൽ ദൈവത്തിൽ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സാറേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ദൈവകൃപയാൽ പറയട്ടെ. അല്ലെങ്കിൽ വിജയാസ്തോത്രം അടുത്ത ഞായറാഴ്ച പ്രാർത്ഥനാമധ്യത്തില് അല്ലെങ്കിൽ വിജയാസ്തോത്രം ദൈവദാസം വന്നതിന്റെ സ്ഥലയെ കൈവച്ച് ആ സമയത്ത് തന്നെ സ്വർഗത്തിലെ ദൈവം എന്റെ ചെവികളുടെ കാതുകൾക്ക് കേൾവിശക്തി മടക്കി നൽകുവാൻ സ്വർഗത്തിലെ പ്രസാദം തോന്നി. കർത്താവിന്റെ നാമം നിമിത്തം അല്ലെങ്കിൽ വിജയാസ്തോത്രം എല്ലാം ഉപേക്ഷിക്കേണ്ടതായി വന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെയും ഒരു ബുദ്ധിമുട്ടും കുറവില്ലാതെ ദൈവം നടത്തുവാൻ ശക്തനായ ദൈവമായിരുന്നു. അതിനുശേഷം അവരടങ്ങിയിരുന്നില്ല. പെട്ടെന്ന് എന്റെ അമ്മയ്ക്ക് കോൾ അനുസരിച്ച് നേരെ അവിടെയുള്ള കോട്ടയത്തുള്ള അവിടുത്തെ വ്യക്തികളെല്ലാം വിളിച്ചു പറഞ്ഞു, എത്രയും പെട്ടെന്ന് അവനെ അവിടുന്ന് മാറ്റണം. അവരെല്ലാം കൂടെ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നെ വീട്ടിൽ നിർത്താതിരിക്കാൻ, വൈഫിന്റെ വീട്ടിൽ നിർത്താതിരിക്കാൻ വേണ്ടി പ്രശ്നം ആരംഭിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ചില വിശ്വാസികളുടെ ഭവനത്തിൽ അന്തിയുറങ്ങുവാൻ ദൈവം ഞങ്ങൾ ഭാഗ്യം തന്നു. കുടുംബമായിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടെ പല വീടുകളിൽ മാറി മാറി താമസിച്ച് അങ്ങനെ മുന്നോട്ട് കടന്നുപോയി. ആ സമയത്ത് അവരുടെ ഉള്ളത്തിൽ ഒരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ചു. ഇതായിരുന്നു അവരുടെ കോംപ്രമൈസ്. നേരെ അവരുടെ വീട്ടില് അവരുടെ എന്റെ മദർ ലോയുടെ എന്റെ വൈഫിന്റെ അമ്മയുടെ ആംഗളമാരൊന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവരുടെ വീട്ടിൽ ക്രമീകരിച്ചിട്ട് ഒരു മീറ്റിംഗ് പോലെ ക്രമീകരിച്ചു. എന്നിട്ട് കോംപ്രമൈസിന് വേണ്ടി കാര്യങ്ങൾ തീരുമാനിച്ചു. എന്റെ അമ്മ വന്നിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്, ഭർത്താവ്, എല്ലാ വ്യക്തികളും അതിൽ അവരെ സഹായിക്കാൻ വേണ്ടി കുറച്ച് വ്യക്തികളെല്ലാം വാഹനം പിടിച്ച് അവിടെ കടന്നു വന്നു. ആ സമയത്ത് എന്നെ വിളിച്ചു, എന്റെ ഭാര്യ അങ്ങനെ എന്റെ ഭാര്യയുടെ കുടുംബ വീട്ടുകാര് അച്ഛനും അമ്മയും കനിയെത്തി അങ്ങനെ മൂന്നാല് എല്ലാരും കൂടെ വിളിച്ചിട്ട് സംസാരിക്കും ആരംഭിച്ചു. സംസാരമത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞത്, തിരിച്ച് ഞങ്ങളുടെ മകനെയും ഈ നിങ്ങളുടെ മകളെയും തിരിച്ച് ഞങ്ങൾ കൈക്കൊള്ളാം. തിരിച്ച് ഞങ്ങളെ ആഭരണങ്ങളെല്ലാം ഇട്ട് എല്ലാം ഞങ്ങൾ ഇവരെ തിരിച്ചു കൊണ്ടുപോകും. ഞങ്ങളുടെ പഴയ വിശ്വാസം തന്നെ തുടരും. ഈ വിശ്വാസം തുടരുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയുവാനിടയായി. ആ സമയത്ത് എന്റെ മദറിലോ ഉണ്ട് ഇപ്രകാരമാണ് എന്റെ അമ്മയുടെ മുഖത്തു നോക്കി ധൈര്യമായിട്ട് പറയുവാനിടയായി. അല്ലെങ്കിൽ വിജയാസൂത്രം അവര് കഴിഞ്ഞ 25 വർഷമായിട്ട് വിശ്വാസത്തിന് വേണ്ടി ധൈര്യമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അനേക പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ കഥാവിനു വേണ്ടി ശുദ്ധമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ കാരണം എന്ന് ചോദിച്ചാൽ കഴിച്ചാൽ അമ്മയുടെ അമ്മ ഒരു ദിവസം ഇങ്ങനെ കല്യാണം കഴിച്ച സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ആ ഒരു അവരുടെ വീട്ടിലെ ഒരു വലിയ പ്രശ്നമുണ്ടായി. അതായത് എന്റെ ഫാദർ ലോയ്ക്ക് ഗൾഫിൽ പോകുവാൻ വേണ്ടി കാര്യങ്ങൾ തെളിയിരിക്കുന്ന സമയത്താണ് എന്റെ മദറിലോയുടെ വിവാഹം നടക്കുന്നത്. ആ സമയത്ത് ഒരു വിവാഹം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ വിസായുടെ കാര്യം വെച്ചുകൊണ്ട് ആ വിസായും പാഠത്തിന് ഭാഗം കൊണ്ട് ഏജന്റ് കളിപ്പിച്ചു കളഞ്ഞു. ആ സമയത്ത് അവർ ജ്യോതിഷപ്രവചനം നോക്കിയപ്പോൾ പറഞ്ഞു, വന്നു കയറിയ പെണ്ണിന്റെ ദൂഷ്യമാണ്, അതുകൊണ്ട് ആ പെണ്ണ് എന്ന് നിങ്ങളുടെ പടി ഇറങ്ങുന്നു, അന്ന് മാത്രമേ ധനം നിങ്ങളുടെ പടിക്കുള്ളിൽ വരികയുള്ളൂ. അങ്ങനെ പ്രശ്നം ആരംഭിച്ച് എങ്ങനെയെങ്കിലും വന്നു കയറിയ പെണ്ണിനെ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ പ്രശ്നം ആരംഭിച്ചു. ദൈവകൃപയാൽ പറയട്ടെ, വളരെ പെട്ടെന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. രാത്രിയിൽ 12 മണിയായപ്പോൾ ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച എന്റെ മദറിലോയ്ക്ക് അനധികാസൂത്രം ആസിഡ് എടുത്ത് മുന്നോട്ട് ഉയർത്തുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദർശനം ഉണ്ടാകാനിടയായി. ഒരു വലിയ തേജസ്സിൽ വന്നിട്ട് ഞാൻ ലോകത്തിന്റെ രക്ഷിതാവായി ക്രിസ്തുവാകുന്നു, എന്റെ സമാധാനം എന്നു തരുമെന്ന് പറഞ്ഞ് വിറച്ച് ആസിഡ് കുട്ടി താകെ പോകാനിടയായി. പെട്ടെന്ന് അവിടെ നിന്ന് അപ്പോൾ മനസ്സിലായി വളരെയധികം സത്യവ്രതമെടുക്കുന്ന മാതാവിന്റെ മുമ്പിലെ യേശു പ്രത്യക്ഷപ്പെട്ട് ആ സമയത്ത് കർത്താവിന്റെ നാമത്തിൽ നിൽക്കുവാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ കഞ്ഞിക്കുഴിയുള്ള ഒരു കൂട്ടായ്മയിൽ പോയിരിക്കുമ്പോഴാണ് യേശുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ പത്രികകൾ മനസ്സിലാക്കി ഉള്ളൊരു ക്രിസ്ത്യാനിയുടെ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ആ പേര് പറഞ്ഞുകൊണ്ട് വീട്ടിൽ അടിച്ചിറക്കുവാനിടയായി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്റെ മാതൃലോയുടെ വീട്ടിൽ വന്നപ്പോൾ ആങ്ങളെ മാത്രമേ ഉള്ളൂ. ആങ്ങളെ പറഞ്ഞു, നിന്നെ വിവാഹം കഴിച്ചയച്ചതാണ്, ഒരിക്കലും നിന്നെ കൈത്താങ്ങൾ കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ആങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ സമയത്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഒരു വാടക വീട്ടെടുത്ത് താമസിക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇരുന്നുകൊണ്ട് വിളക്ക് കത്തിച്ചു വെച്ചിട്ടാണ് പാരമ്പര്യം അനുസരിച്ച് അവര് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ച സമയത്ത് വിളക്ക് പന്തം പോലെ കത്തുവാനിടയായി. കത്തിയ സമയത്ത് ആ സമയത്ത് ഒരു വലിയ ശബ്ദം കേൾക്കു, ആ ഇവിടെ ഒരു ബൈബിൾ ഉണ്ട്, ആ ബൈബിൾ എടുത്ത് വായിക്കണം. അവിടെ ഒരു ക്രിസ്ത്യാനികൾ താമസിച്ചതാണ്, അവരുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി, പക്ഷെ ബൈബിൾ മാത്രം ഉപേക്ഷിച്ചിട്ട് പോയി. ആ ബൈബിൾ ഇവർക്ക് പ്രയോജനപ്പെടുവാനിടയായി. ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിലാണ് ഹല്ലേലൂയ സ്തോത്രം തന്റെ ഭർത്താവ് തിരിച്ചു വന്നു, തന്നെ അന്വേഷിച്ച് തിരിച്ചു വന്നു. ആ സമയത്ത് പറഞ്ഞു, നമുക്ക് ഞാനും നിന്റെ കൂടെ ജീവിക്കുവാൻ താല്പര്യമാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് കടന്നു വന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദർശനമുണ്ടായി, സന്ദർശനമുണ്ടായി. ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ ഹല്ലേലൂയ സ്വർഗം കഴുത്തിലുണ്ടായിരുന്ന താലിച്ചയിലുണ്ടായിരുന്ന വലിയ മാല പൊട്ടി നിലത്തേക്ക് വീഴുവാനിടയായി. ദൈവത്തറിയാൽ അന്ന് മുതൽ അവരെന്നേക്കുമായിട്ട് അത് ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ബന്ധുക്കൾ ആരാധനയിലേക്ക് അവർ പോയി. കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിപ്പാനും ദൈവം അവർക്ക് ഭാഗ്യമൊരുക്കി കൊടുത്തു. ആ സംഭവം തന്റെ മാതാവിനോട് ഈ വിഷയത്തോടൊപ്പം ഷെയർ ചെയ്തു. അനേക കഷ്ടങ്ങളിൽ കൂടി അനേക പ്രതികൂലത്തിൽ കൂടിയാണ് ഞാൻ ഈ വിശ്വാസ മാർഗത്തിൽ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഒരു തിരിച്ച് ഒരു മകനെ എന്റെ മകളെ ആ വിശ്വാസ മാർഗത്തിലേക്ക് വിടുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ മാതാവ് നേരെ എന്റെ മാതൃലോയെ അടിക്കുവാൻ ആരംഭിച്ചു. അടിക്കുന്ന അവസരത്തിലെ മാതാവ് കൈകൊട്ടി ഹല്ലേലൂയാസൂത്രം വാങ്ങിച്ചതിനു ശേഷം എന്റെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയാസൂത്രം നീ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ എന്റെ മകനെ ഞാൻ കൊണ്ടുപോവുകയാണ്. നീ ഞാൻ പറയുന്നത് പോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഒറ്റ കാര്യം എത്താ മതി. കാരണം എന്ന് ചോദിച്ചാൽ ആഭരണമൊന്നും ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കയറ്റുമെന്ന് നീ ഒരു സ്വപ്നത്തിൽ വിചാരിക്കേണ്ട, അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഭവനത്തിലേക്ക് നിനക്ക് എന്റെ വരുമകളായിട്ട് പ്രവേശിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച കാര്യത്തെ ഒരിക്കലും ഞങ്ങൾ തിരിച്ചെടുക്കുകയില്ല എന്ന് പറഞ്ഞു. അല്ലേലൂയാസൂത്രം. എന്നാല് ആ സമയത്ത് എന്റെ ഭാര്യയും അവർ ഉപദ്രവിച്ചിട്ട് അവർ മടങ്ങിപ്പോകുവാനിടയായി. അല്ലേലൂയാന് ശേഷം പ്രലിതമായ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അല്ലേലൂയാന് ശേഷം എന്നോട് പറഞ്ഞു, നിന്റെ പാസ്പോർട്ട് നീ പ്രാർത്ഥിച്ച് വാങ്ങിക്കോളണം. ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം എന്റെ പുലർത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് എല്ലാം നിങ്ങളുടെ കയ്യിലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനക്കാരല്ലേ, പ്രാർത്ഥിച്ച് വാങ്ങിക്കോളാൻ പറഞ്ഞു. ദൈവസ്ഥനെ പ്രാർത്ഥിക്കാനിടയായി. അനേക വ്യക്തികൾ എന്നോട് വന്നിച്ച് പറഞ്ഞു, അല്ലേലൂയാസൂത്രം കേസ് കൊടുത്താൽ മുരളി ഇരിക്കുന്നിടത്ത് പാസ്പോർട്ട് കൊണ്ടുതരും. ഞാൻ പറഞ്ഞു, ദൈവത്തെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ എന്റെ മാതാപിതാക്കൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ദൈവസ്ഥനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അല്ലേലൂയാസൂത്രം ഒരു ദിവസം എന്റെ അമ്മ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു ചെറുക്കന അവിടെ നിന്ന് വളരെ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞു, എന്റെ മകന്റെ പ്രസംഗം കേൾക്കാൻ പോവുകയാണെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് അമ്മയ്ക്ക് ഭയങ്കര ക്ഷേമമായി. ആ സമയത്ത് തിരിച്ചു നേരെ വീട്ടിലേക്ക് വന്നിട്ട് പ്രകാരം പറഞ്ഞു, അവൻ നാട് നല്ലത് അവിടെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വീട്ടിന് വെളിയിൽ ഇറങ്ങുകയില്ല, എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുവാനിടയായി. ആ സമയത്ത് എന്റെ ബ്രദറിലോ എന്റെ പെങ്ങളുടെ ഭർത്താവോട് ദുബായിൽ വന്നിട്ടുള്ള അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അദ്ദേഹം അവനെ വിളിച്ചിട്ട് അവന്റെ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കാമെങ്കിൽ അങ്ങനെ വിചാരിച്ചതും അവൻ എവിടെയെങ്കിലും പൊക്കോളും ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പ്രസംഗിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. നേരെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഈ പാസ്പോർട്ട് തിരിച്ചു തരാം, പക്ഷേ ഇവിടെ അവരെ അവകാശമില്ലാതെ എഴുതി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് പ്രകാരം പറഞ്ഞു, എന്റെ ഭാര്യയും കൊണ്ട് തിരിച്ചു വരാമെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ തിരിച്ചെടുത്തുകൊള്ളാം, അല്ലാത്ത പക്ഷം ഈ വിശ്വാസ മാർഗത്തിൽ ഈ ജീവിതത്തിലാണ് നിനക്ക് താല്പര്യമെങ്കിൽ നിനക്ക് ഇവിടെ ഒരു യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ കണ്ണുമുമ്പിൽ വെച്ച് തന്നെ പേപ്പർ എടുത്ത് വെച്ച് തന്ന് എനിക്ക് യാതൊരു അവകാശമില്ല എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടാൻ പറഞ്ഞു. ഒപ്പിട്ട് കഴിഞ്ഞ ശേഷം എന്റെ പാസ്പോർട്ട് വലിച്ചെറിഞ്ഞു. അങ്ങനെ അല്ലുയാസ്ത്രം ദൈവ കൃപയാലെ പറയട്ടെ, അല്ലുയാസ്ത്രം എന്റെ വീട് എനിക്ക് നേരെ വാതിലകപ്പെട്ടി അടയ്ക്കുവാനിടയായി. കർത്താവിന്റെ നാമനിമിത്തം വിശുദ്ധ വേദപുസ്തകം ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും എന്റെ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതേ വേദപുസ്തകം തന്നെ പറഞ്ഞു, എന്റെ നാമനിമിത്തവും സുവിശേഷ നിമിത്തവും അപ്പനോ അമ്മയോ സഹോദരങ്ങളെയോ വിടേണ്ടി വന്നാലും ശരി, അല്ലെങ്കിൽ യാത്രം ഈ ലോകത്തിൽ തന്നെ കഷ്ടതയോടെ 100 മടങ്ങ് മാതാപിതാക്കളെ സഹോദരങ്ങളെ എനിക്ക് നൽകിത്തരാമെന്ന് പറഞ്ഞ വാക്കത്തിൽ വിശ്വാസത്തിനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനായി സർവശക്തനായി ദൈവമുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഇത്രയത്തോളം നാളം ഈ നിമിഷം വരെയും ഈ സെക്കൻഡ് വരെയും ദൈവം എനിക്ക് വിശ്വസനായിരുന്നു. അനേക മാതാപിതാക്കൾ അനേക സഹോദരങ്ങൾ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ്യ തുല്യം സ്നേഹിക്കുവാൻ സ്വന്തം മകനെ പോലെ ഗർഭപാത്രത്തിൽ ചുമന്ന് പ്രസവിച്ച സ്വന്തം മാതാവിന്റെ വാത്സല്യം എപ്രകാരം എനിക്ക് ലഭിക്കുമോ അതെനിക്ക് ഈ വിശ്വാസ മാർഗത്തിൽ ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ്യ സ്തോത്രം. എല്ലാവരും ഉപേക്ഷിച്ചെങ്കിലും ഉപേക്ഷിച്ച് കളയാത്തവരുകൊണ്ട് സ്വർഗം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ അന്ന് അല്ലുയാസ്ത്രം ഈ വിശ്വാസ കാരണം നമ്മുടെ പിതാക്കന്മാര് ആദിമ പിതാക്കന്മാര് കാണിക്കുന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് എന്റെ ഭാര്യ അല്ലുയാസ്ത്രം അന്ന് 1 ഗ്രാമിന്റെ മാലയിട്ടാൽ മതി എനിക്ക് ലഭിക്കാവുന്ന 10-40 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ എനിക്ക് മടക്കി ലഭിക്കുമായിരുന്നു. എന്നാൽ അല്ലുയാസ്ത്രം ആദിമ പിതാക്കന്മാർ കാണിക്കുന്ന മാതൃക വേണ്ടി നിന്നതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും ശരി, ഇന്ന് വരെയും അതിനെക്കുറിച്ച് ലെവലേശം പോലും ഭാരങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടേണ്ടതായി വന്നില്ല. എന്നാൽ അല്ലുയാസ്ത്രം നമ്മളിപ്പോൾ ആയിരിക്കും ആത്മീയ ഗോളത്തിലുണ്ടല്ലോ. അല്ലുയാസ്ത്രം അനേക അനുരഞ്ജനങ്ങൾ കടന്നു വന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് പറയട്ടെ, ഞങ്ങൾക്ക് കാണിക്കുന്ന മാതൃകയനുസരിച്ച് എല്ലാം വിട്ട് ഉപേക്ഷിച്ചിറങ്ങിത്തിരിച്ച അല്ലുയാസ്ത്രം ഞങ്ങൾക്ക് അല്ലുയാസ്ത്രം അനുരഞ്ജനത്തിന് പോകുന്ന വ്യക്തികൾ കണക്ക് തരേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഞാൻ കാരണം എന്ന് ചോദിച്ചാൽ അന്ന് ഒരു കാര്യത്തിൽ അനുരഞ്ജനം ചെയ്താൽ മതിയായിരുന്നു. ഞങ്ങളുടെ എന്നോട് വിളിച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ആ പുത്ര ആഭരണമെല്ലാം തിരിച്ചുകൊള്ളു, എന്നിട്ട് പള്ളിയിൽ പൊക്കെ ഒരിക്കലും വെതിക്കോസിൽ പോകണ്ട എന്ന് പറയുവാനിടയായി. അല്ലെങ്കിൽ അന്ന് വിശ്വാസ മാർഗത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഉള്ളിടത്തിൽ ധൈര്യം നൽകുവാനിടയായി, പ്രത്യാശ നൽകുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ ആ പുത്രം ദൈവകൃപയാൽ പറയട്ടെ വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, കാരണം എനിക്ക് അനേക ആ സമയത്ത് ഒരുപാട് എന്റെ കയ്യിലും എല്ലാം ജപിച്ച് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കൊണ്ട് പോയി ജപിച്ച ഒരുപാട് ആഭരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് മടക്കി വന്നാൽ അത് ബന്ധനമായി എന്റെ ജീവിതത്തിൽ പരിണമിക്കുമെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ട് അത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാനിടയായിത്തീർന്നു. സ്വർഗത്തിലെ നിധി കണ്ട ഒരു വ്യക്തിയും അല്ലെങ്കിൽ ആ സ്വത്രം ഒരിക്കലും അതിനുവേണ്ടി മോഹപ്പെട്ട് മുന്നോട്ട് പോകുകയില്ല. ദൈവവൈദ്യം ഞാൻ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, അല്ലെങ്കിൽ ആ സ്വത്രം വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അന്ത്യത്തോളം വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. ഒരിക്കൽ ദൈവം സംസാരിച്ചു, ദൈവം ഒരിക്കൽ സംസാരിച്ചിട്ട് അതെനിക്ക് തെറ്റിപ്പോയി എന്ന് ഒരിക്കലും സ്വർഗം സംസാരിക്കാറില്ല. ഒരിക്കൽ പറഞ്ഞിട്ട് വാക്ക് മാറ്റുന്നവരല്ല ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു. ഒരിക്കൽ ഇതെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞ ദൈവം കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയപ്പോൾ കാലത്തിന്റെ കുത്തെടുക്കനുസരിച്ച് അല്ലുയാസ്ത്രം ഇതിനകത്ത് അല്ലുയാസ്ത്രം മായം ചേർക്കുവാനാണെങ്കിൽ ഒരിക്കലും ഈ ദൈവം അല്ലുയാസ്ത്രം വാക്കു പറഞ്ഞാൽ മാറുന്നവരാണ് എന്ന് പറയേണ്ടതായി വന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്നും ജീവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തു ഒരിക്കൽ വാക്കു പറഞ്ഞാൽ ഒരിക്കലും മാറുകയില്ല. അല്ലുയാസ്ത്രം ആ വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ അല്ലുയാസ്ത്രം ഇന്ന് പകൽക്കാലം ദൈവത്തിൽ രാത്രിയിൽ ദൈവത്തിന്റെ പാദമെടുത്തായിരിക്കും ദൈവത്തിന്റെ ഇന്ന് ഈ വിശ്വാസ മാർഗത്തിന് വേണ്ടി വിശ്വസ്തയോടെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്ക് അനുകൂലമാണ്. ദൈവം ഒരുപക്ഷേ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലുയാസ്ത്രം നിന്നെ തിരസ്കരിച്ചു പോകും. എന്നാൽ ദൈവത്തിന്റെ പാദമില്ലായി ദൈവത്തിന്റെ ജനമേ, വിശ്വാസ മാർഗത്തിന് വേണ്ടി നീ പിടിച്ചു നിന്നാൽ നീ അവരുടെ പക്ഷത്തല്ല, അവർ നിന്റെ പക്ഷത്തിൽ കടന്നു വരുവാനിടയായി തരും. ഒരിക്കൽ അല്ലുയാസ്ത്രം തള്ളിക്കളഞ്ഞ വിശ്വാസത്തിലേക്ക് അനേക കുടുംബങ്ങൾക്ക് പറയുവാൻ സാക്ഷ്യമുണ്ടോ? അല്ലുയാസ്ത്രം എന്റെ മാതാവ് എന്റെ മദറിലോ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു അവരുടെ കൈ അവരുടെ അവർക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്നുകളും തീരുന്നങ്ങളും അല്ല പൊട്ടക്കൊല്ലത്തി എന്ന് വിളിക്കേണ്ട ഇന്ന വാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അല്ലുയാസ്ത്രം അതേ കാര്യത്തിൽ തന്നെ ഇന്ന് അനേക ആത്മീയര് അല്ലുയാതെല്ലാം എന്നെ ഇട്ടുകൊണ്ട് അല്ലുയാ അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. പക്ഷേ അല്ലുയാസ്ത്രം എനിക്ക് പറയാനുള്ളതാണ്, ഞങ്ങൾ സഹിച്ച പീഡനങ്ങൾ തന്നെ ഞങ്ങൾ സഹിച്ച നിന്നുകൾക്കുമല്ല ഇവർ കണക്ക് ബോധിപ്പിക്കേണ്ടതായ ഒരു സമയത്ത് വരും. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവപൈതലെ, ദൈവത്തിനനുകൂലമാണ് ഇത്. ഒരുപക്ഷേ അല്ലെങ്കിൽ ഈ കാര്യത്തിലെല്ലാം അനുരഞ്ജനപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷേ സമൂഹം നിനക്ക് അനുകൂലമായി തീരും. സമൂഹം അനുകൂലമാണെങ്കിലും സ്വർഗം പ്രതികൂലമാണെങ്കിലും എല്ലാം സീറോയായി തീരും. അല്ലെങ്കിൽ വിശ്വാസ ത്യാഗമില്ലാതെ വിശ്വാസമായി നിൽക്കുവാൻ തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്ന് രാത്രിയിൽ വായിക്കപ്പെട്ട വേദഭാഗം ഇപ്രകാരം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാം നൽകി തരുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി എല്ലാം നൽകി തരുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപക്ഷെ വിശ്വാസത്തിന് വേണ്ടി ദൈവം തന്ന ആലോചനയ്ക്ക് വേണ്ടി കീഴ്പ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ സമൂഹം മുഴുവനും എതിരായിരുന്നാലും ശരി, സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്തത്വം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകി തരുന്ന ഒരു ദൈവമാണ്. എന്നിട്ട് പറയുകയാണ്, യേശുക്രിസ്തു മരിച്ചവനായിരുന്നു, ഞങ്ങളത് സമ്മതിക്കുന്നു, എന്നാൽ അതിനുശേഷമുള്ള വാക്യം മറന്നുപോകരുത്, മരിച്ചുയർത്തെഴുന്നേറ്റവൻ തന്നെ. അല്ലെങ്കിൽ ഇന്ന് ഭൂമിയുടെ പരത്തിൽ ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമുണ്ടെങ്കിൽ മരിച്ച് മൺമറഞ്ഞു പോയൊരു ദൈവത്തെയല്ല, മരിച്ച എന്നേക്കുമായിട്ട് അവന്റെ സ്മരണകൾ ഈ പുസ്തകത്താളിൽ നിന്ന് ഓടിപ്പോയൊരു ദൈവത്തെയല്ല, മറിച്ച് അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പാടി പുകഴ്ത്തുന്ന ഒരു സൃഷ്ടാവായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നിർണയപ്രകാരം അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് അല്ലെങ്കിൽ ഇഹലോകത്തിൽ മാനവരാജിയുടെ പാപമോചനത്തിന് വേണ്ടി ഇവിടെ കടന്നു വന്ന ദൈവമായ കഥാവിനെയെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവവൈദനെ അല്ലെങ്കിൽ അവൻ എന്താണ് ചെയ്തത്? നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. ഈ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാണ്? അന്ന് ഒരു വാക്കിന് എനിക്ക് അനുഗ്രഹപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് എന്റെ കുടുംബത്തിന് എനിക്ക് മാന്യമായിട്ട് ചെല്ലുവാൻ സാധിക്കും. എന്നാൽ സ്വർഗത്തിന്റെ ദൈവം പറഞ്ഞ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടതുകൊണ്ട് കുടുംബം മുഴുവനും എനിക്ക് പ്രതികൂലമായി. എന്നാൽ കുടുംബം മുഴുവനും സ്വന്തക്കാരും പ്രതികൂലമായാലും ദേശത്തന്നെ കയറ്റിയില്ലെങ്കിലും എനിക്ക് വിശ്വസ്തമായിട്ട് ദൈവത്തോട് ദിവസനിൽ നിന്നും അഭിമാനത്തോട് പറയാനുണ്ട്, അവരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവൻ ഒരുവനുണ്ട്, ആ സ്വർഗം എന്നോടുകൂടിയുണ്ട്, അവൻ എന്നെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് എനിക്ക് രണ്ടാൺകുട്ടികളെ ദൈവം എനിക്ക് ദാനമായി തന്നു. ഞങ്ങൾ ഔറംഗാബാദ് പ്രദേശത്ത് നോർത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവിടെ ആയിരിക്കുന്നു. ദൈവമക്കളെ കൃപയാൽ പറയട്ടെ, അവിടെയും പ്രശ്നങ്ങൾ കടന്നു വന്നു. എന്നാൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തടന്നു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം, പ്രശ്നത്തിന്റെ മധ്യത്തിൽ അനുകൂലമായി നിൽക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. പ്രശ്നങ്ങൾ വരുമ്പോൾ അനുരഞ്ജനപ്പെടുന്നതല്ല ക്രിസ്തീയ ജീവിതം, പ്രശ്നങ്ങൾ നൽകുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്ന എന്റെ സാക്ഷ്യം കേട്ട ദൈവവൈദ്യലെ ഒരിക്കലും ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപേക്ഷിക്കാൻ എന്ത് കാര്യം ഉപേക്ഷിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ബുദ്ധി ഉപദേശിക്കുന്നു. ഏത് കാര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ഗൈഡൻസ് തരുന്നു അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കുന്നു വന്നാലും ശരി, സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ സ്വർഗം നിനക്ക് വേണ്ടി രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും. സ്വർഗം നിനക്ക് അനുകൂലമായി, എന്റെ കുടുംബത്തിന് അനുകൂലമായി, നിന്റെ പ്രതികൂല സാഹചര്യത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ കാറ്റിനെയും കടലിനെയും സാധിച്ച ദൈവമുണ്ടല്ലോ, ആ സ്വർഗം നിനക്ക് അനുകൂലമായി നിന്റെ ഭവന തന്ത്രത്തിന് വെളിപ്പെടുവാനിടയാകും. ഈ നാമത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, ഈ നാമത്തിന് വേണ്ടി വിശ്വസ്ത സാക്ഷികളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു വലിയ ആഹ്വാനമായി തരുന്നത്. അത് കാരണമെന്ന് ചോദിച്ചാൽ ഇനി കാലങ്ങളേറെയില്ല, എന്റെ വരവ് ആസന്നമായിരിക്കുന്നു, വാനമേഖല തൊലി മുഴങ്ങുവാൻ നമ്മൾ കാതോർത്തിരിക്കുകയാണ്. ഏത് സമയം തന്നെ പ്രിയന്റെ പുത്രന്റെ വരവ് സമീപമാകും. ആ സമയത്തിൽ ഒരുക്കപ്പെട്ട ഈ ലോകത്തിലെ മോഹങ്ങൾക്ക് കീഴ്പ്പെടുന്നവരായിട്ടല്ല, ഈ മോഹങ്ങൾക്ക് അനുസരിച്ച് ഓടുന്നവരായിട്ടല്ല, മറിച്ച് ഈ ലോകം ഒഴുകട്ടെ, ആ ഒഴുക്കിനെതിരായി നീന്തിയിട്ടുണ്ട്. ഈ ലോകത്തിന് ഒരുപക്ഷെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും ശരി, ഹല്ലേലൂയ പത്ത് കൊല്ലത്തിന് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹല്ലേലൂയ അസുഖം വരും, ഒരു യോഗ്യത പുരുഷത്വമില്ലാത്തവരാണെന്ന് മുഖം നോക്കി പറയേണ്ടതായിട്ട് വരും. എന്നാൽ അതിന് നാമത്തിന് വേണ്ടി, ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി സഹിക്കുവാൻ നീ താല്പര്യപ്പെട്ടാൽ ഇന്ന് രാത്രി ഞാൻ പരിപൂർണമായി ഉറപ്പ് നൽകുന്നു, സ്വർഗ്ഗം നിനക്ക് അനുകൂലമായി വിളിപ്പെടുവാൻ ശക്തനായിരിക്കുമാണ്. സ്വർഗം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആരും വരികയില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് നമുക്കെല്ലാം വേണ്ടത്. അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ സ്നേഹം വേണമോ, ഒരു ഭാര്യയുടെ സ്നേഹം വേണമോ, അതിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെല്ലാം സ്ഥാനം വരെ മാത്രമേ വരികയുള്ളൂ. എന്നാൽ അത് ശേഷം നിൽക്കുന്ന ഒരു സ്നേഹമുണ്ട്, ആ ദൈവ സ്നേഹമാണ്. ആ ദൈവം ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ, ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്തുടരുത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അതിനെ പോകരുത്, അനുരഞ്ജനത്തിന് പോകരുത്, അവരെന്തെങ്കിലും പറയുമല്ലോ, ഞാൻ ക്രിസ്ത്യാനി കഥാന് വേണ്ടി നിൽക്കുന്ന സാക്ഷിയായി നിന്നാൽ അവരെന്നെ തിരസ്കരിച്ചു കളയുമല്ലോ, സമൂഹത്തിൽ എനിക്ക് വിലയും നിലയുമില്ലാതായി തീരുമല്ലോ, കുടുംബക്കാരുടെ മധ്യത്തിൽ എനിക്കൊരു വിലയുമില്ലാതായി തീരുമല്ലോ, അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് ഭയപ്പെട്ടു നിന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വന്നിരിക്കുന്നത് ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, സമൂഹത്തിന്റെ ആത്മാവിനെയാകുക. കർത്താവിന് വേണ്ടി ഈ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ നിനക്ക് രാത്രിയും താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശക്തരായ ദൈവദാസന്മാരാണ്. അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി നിൽക്കുവാൻ ഒരു പക്ഷേ അല്ലെങ്കിൽ ഈ ലോകത്തിന് ലോകത്തിന് വേണ്ടിയല്ല, മറിച്ച് സ്വർഗത്തിന് വേണ്ടി നിൽക്കുവാൻ താല്പര്യപ്പെട്ട, സ്വർഗത്തിന് വേണ്ടി നിൽക്കുവാൻ താല്പര്യപ്പെട്ടാൽ സ്വർഗം പറയുന്നു ദൈവത്തിന് അനുകൂലമായി വിളിക്കുന്നു. കർത്താവിന്റെ മക്കളെ ഇന്ന് വിശ്വസ്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അന്ന് കർത്താവിന്റെ നാമത്തിൽ എഴുതിയിൽപ്പാൻ ദൈവം ബലപ്പെടുത്തിയത് കൊണ്ട് ഹല്ലേലൂയാ സ്തോത്രം. ഇന്ന് എന്റെ മാതാവ് തന്നെ പറയാറുണ്ട്, അവൻ കടന്നുപോയ വിശ്വാസമാർഗം ശരിയാണ്. അവൻ കടന്നുപോ അവന്റെ എന്റെ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുവാനിടയായി. ഹല്ലേലൂയാ സ്തോത്രം. അവർ വിശ്വാസമാർഗത്തിലേക്ക് വന്നില്ലായെങ്കിൽ ശരി, അന്ന് ഞങ്ങൾ ഒരു ഗ്രാമിന് വേണ്ടി ഞങ്ങൾ അനുരോചനപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ അവരുടെ കൂടെ ആയിരുമായിരുന്നു. എന്നാൽ അതിന്റെ നാമത്തിന് വേണ്ടി പിതാക്കന്മാർ കാണിച്ചിരുന്ന ആ വിശ്വാസമാർഗത്തിന് കാൽച്ചൂട് വെച്ചുകൊണ്ട് ഹല്ലേലൂയാ സ്തോത്രം അതിനുവേണ്ടി വിശ്വസ്തമായി നിന്നതുകൊണ്ട് ഇന്ന് അവരുടെ അധരം കൊണ്ട് പറയുവാനിടയായി. ഈ ദൈവം കടന്നുപോയ മാർഗം ശരിയായ മാർഗമാണ്. ഇപ്പോൾ ഫോൺ ചെയ്താൽ അറ്റൻഡ് ചെയ്യുന്ന സമയം വരെ ദൈവമായ കഥാവനെ എനിക്ക് കുടുംബത്തിൽ അനുകൂലമാക്കി മാറ്റി തന്നു. ഹല്ലേലൂയാ സ്തോത്രം. കുടുംബക്കാർ ഉപേക്ഷിച്ചാലും ആര് ഉപേക്ഷിച്ചാലും ശരി, സ്വർഗം എനിക്ക് അനുകൂലമായാൽ എല്ലാം എനിക്കുണ്ട്. ഹല്ലേലൂയാ സ്തോത്രം. സ്വർഗം നമുക്ക് അനുകൂലമാണെങ്കിൽ ദൈവമക്കളെ ഈ ലോകത്തിൽ എല്ലാ സമ്പത്ത് സൗകര്യമുണ്ട്. എന്റെ ആവശ്യത്തിൽ ഓരോ അക്കമിട്ട് എന്തെന്ത് ആവശ്യമുണ്ടോ അതെല്ലാം തക്ക സമയത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് സ്വർഗം എത്തിച്ചു തരും. ഹല്ലേലൂയാ സ്തോത്രം. കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചവൻ, ഈ സഭയെ കൊണ്ട് പോഷിപ്പിച്ചവൻ ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസ്തമായിട്ട് ഈ വിശുദ്ധ വേദപുസ്തകം എടുത്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ഈ വിശുദ്ധ വേദപുസ്തകം എടുത്തുകൊണ്ട് ആ കുടുംബം വിട്ടിറങ്ങിയെങ്കിൽ ആ കുടുംബം ഇന്നും എന്നെ ചുമന്നുകൊണ്ട്, ആ വിശ്വസ്തനായ ദൈവം ഇന്നും എന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയാ സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയാ സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്ക് നമ്മുടെ ദൈവമാണ്. അവൻ ജീവപര്യന്തം മരണപര്യന്തം വഴി നടക്കുന്ന ശക്തനായ ദൈവമാണ്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന തോമസ് അദ്ദേഹത്തിന് അന്നുവരെ ലഭിച്ച കൃഷി അനുഭവത്തിൽ നിന്നും തന്റെ അനുഭവങ്ങൾ തന്റെ ഭാര്യയോട് സംസാരിക്കാനുള്ള താല്പര്യത്തോടെ അത് ലെറ്റർ മുഖാന്തരം തനിക്ക് ലഭിച്ച പുതിയ ക്രിസ്തീയ ജീവിതത്തെ പറ്റി തന്റെ ഭാര്യയോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ട് ലെറ്റർ എഴുതുവാനിടയായി. എന്നാൽ തന്റെ അനുഭവങ്ങളെ ഉൾക്കൊള്ളുവാൻ തന്റെ ഭാര്യയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ വളരെ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഇപ്രകാരമുള്ള ഒരു ഭർത്താവിന് എനിക്ക് താല്പര്യമില്ല, പഴയ ആ തോമസിനെ എനിക്ക് ഭർത്താവായിട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചപ്പോൾ തോമസ് ദൈവത്തിന് നൽകുന്നതുമായിട്ട് അകന്നു മാറുവാനിടയായി. തോമസിന്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ ഭർത്താവ് ഞങ്ങൾ താമസിക്കുന്ന 300 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് നിന്നും ഇദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നു. അദ്ദേഹം ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ റൂമിൽ കടന്നു വന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം ആരാധന ദിവസമാണ്. ആരാധനയ്ക്ക് പോകാതെ അദ്ദേഹം ഭവനത്തിൽ തന്നെ തങ്ങിയിരുന്നു. ആ സമയത്ത് അയാൾ കൃഷി അവിടെ കടന്നു വന്ന് അദ്ദേഹത്തിന്റെ കയ്യില് ക്രിസ്തു യേശുവിനെ കണ്ടെന്ന സമയത്ത് ഞങ്ങൾ ഉപേക്ഷിച്ച ആ മദ്യബുദ്ധിയുമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. തോമസിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയി 2 ഗ്ലാസ് ആ എടുത്തുകൊണ്ട് റൂമിലേക്ക് വരാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച അവസരത്തില് തോമസ് ആ അതിനുവേണ്ടി താല്പര്യപ്പെട്ടില്ല. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശരീരത്തിന് അല്പം അസ്വസ്ഥതയുള്ളത് കൊണ്ട് ഞാനിപ്പോൾ മദ്യപിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം കടന്നു വന്ന വ്യക്തിക്ക് മദ്യപിക്കാനുള്ള അവസരം അദ്ദേഹം റൂമിൽ ഒരുക്കി കൊടുത്തു. അല്പ നിമിഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തോമസിന്റെ ഉള്ളത്തിൽ ഒരു ചിന്ത കടന്നു വരുവാനിടയായി. ഇപ്പോൾ ഞാൻ മദ്യപിച്ചില്ലെങ്കിൽ ഇദ്ദേഹം എന്റെ ഭവനത്തിൽ വിളിച്ചു പറയും. അപ്പോൾ എന്റെ ഭാര്യ വിചാരിക്കും ഞാന് ഇതുപോലെയുള്ള പുതിയ ക്രിസ്തീയ ജീവിതത്തിലാണ്, ബിഗോസ് വിശ്വാസത്തിലാണെന്ന് അവർക്ക് ബോധ്യമായാൽ എന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുമല്ലോ എന്നുള്ള തെറ്റിദ്ധാരണയിൽ അദ്ദേഹം ആ സമയത്ത് പെട്ടെന്ന് മദ്യപിക്കുവാൻ ആരംഭിച്ചു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ വളരെയധികം മദ്യപിച്ച് നിൽക്കുന്ന എന്റെ തോമസ് എന്ന എന്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഭാരമുണ്ടാകുവാനിടയായി. ദൈവത്തിൽ ഞാൻ കടന്നുപോയി പ്രാർത്ഥിച്ചു, കർത്താവേ അദ്ദേഹത്തിനോട് ദൈവം സംസാരിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവസ്നേഹത്തിൽ നിന്നും അദ്ദേഹം ഓടി മറിയുവാൻ ഇടയായി. അദ്ദേഹം പിന്നീട് ആരാധനയ്ക്കോ കൂട്ടായ്മയ്ക്കോ വരാതെ അദ്ദേഹം ജീവിതം അപ്രകാരം അങ്ങ് നയിക്കുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഷാർജ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിനും അദ്ദേഹം ഞങ്ങളുടെ കമ്പനിയുടെ ഓണർമാർ അവിടെ ഒരു വലിയ പാർട്ടി ക്രമീകരിച്ച് ആ പാർട്ടിയിലേക്ക് പോകാനുള്ള ക്ഷണം വന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച വരുന്നില്ല, എനിക്ക് ആരാധനയ്ക്ക് പോകണം, തോമസ് പറഞ്ഞു നീ കൂടെ കടന്നു വരണം. ഞാൻ പറഞ്ഞു വരികയില്ല, ഞാൻ ആരാധനയ്ക്ക് പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു പുതിയൊരു ക്രിസ്ത്യാനിയാണോ, അടുത്ത ആഴ്ചയും ആരാധനയുണ്ട്, അന്ന് പോയാൽ പോലെ ഇപ്പോഴ് ഷാർജയിൽ പോകാനുള്ള അവസരം നീ നിഷേധിക്കരുത്. ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ പോവുകയാണ്. ആ സമയത്ത് തോമസ് ആരാധനയ്ക്ക് വരാതെ അന്നത്തെ ആ കാര്യത്തിന് വേണ്ടി ഷാർജയിലേക്ക് പോകാനിടയായി. ഷാർജയിൽ ചെന്ന് അദ്ദേഹം പിന്നീടും ആ മദ്യപാനത്തിലേക്ക് തുടരുവാനിടയായി. മദ്യപിച്ച് മടക്കി രാത്രിയിൽ അദ്ദേഹം വളരെയധികം ക്ലേശം അനുഭവിച്ച് നാലു പേര് ചുമന്ന് നേരെ അദ്ദേഹത്തിനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റ് രാത്രിയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബാത്റൂമിൽ താഴെ വീണ് അദ്ദേഹത്തിന് വയറ്റിൽ നിന്നും വായിൽ കൂടിയും ബ്ലഡ് വെളിയിൽ പോകുവാനിടയായി. ആ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടും രോഗവിവരം കണ്ടുപിടിക്കുവാൻ ഹോസ്പിറ്റലിലെ വ്യക്തികൾക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. വളരെയധികമായ പ്രശ്നങ്ങൾക്കൂടി കടന്നുപോയി. അങ്ങനെ ട്രീറ്റ്മെന്റിന്റെ അവസാനത്തിൽ മാനേജ്മെന്റ് പറഞ്ഞു വളരെ ഭാരിച്ച തുകയാണ് ഇപ്പോൾ തോമസ് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്, കൊണ്ട് നാട്ടിൽ പോയി ചികിത്സ തേടാൻ പറഞ്ഞു. അനേക സമയത്ത് ദേവദാസന്മാരെ ഞാൻ വിളിച്ചുകൊണ്ടുപോയി. മടങ്ങി വരുവാനുള്ള ആഹ്വാന പ്രകാരം ദേവദാസന്മാരെല്ലാം അവിടെ കടന്നു വന്ന വിസിറ്റിംഗ് പാസ്റ്റേഴ്സും സഭയിലെ ദേവദാസന്മാരും എല്ലാം കൂടെ കടന്നുപോയി. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ അദ്ദേഹം തിരിഞ്ഞ് കഥാവിന് സ്നേഹത്തിലേക്ക് വരുവാൻ, ദൈവം അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം മനസ്സിലാക്കാതെ അദ്ദേഹം മാറിപോകാനിടയായി. അപ്പോഴാണ് ദൈവാത്മാവ് എനിക്ക് ഒരു വചനം ഓർമ്മ വന്നത്, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാനം പ്രാപിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ വചനം നല്ല വചനവും വരുവാണ് ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിന് വീണ്ടും ദൂഷിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്നുള്ള വാക്യം എന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ തോമസിനോട് പിന്നീടും കടന്നുപോയി ശിഷ്യ സംസാരിക്കാനിടയായി. താൻ അത് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിനെ പിന്നെ വളരെയധികമായ പരാജയങ്ങൾ, ശാരീരികമായ ക്ലേശങ്ങൾ കടന്നു വന്നപ്പോൾ ഒരുവൻ പിന്മാറ്റത്തിൽ കടന്നുപോയാൽ ദൈവശിക്ഷ വരുന്നത് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. അവിടെ നിന്നുള്ള ഞങ്ങൾ മടക്കി യാത്ര എന്റെ കൂടെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. ഞങ്ങൾ എയർപോർട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ലഗേജുമെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് അങ്ങ് വെയിറ്റ് എടുക്കുവാനിടയായി. അദ്ദേഹത്തിന് 60 കിലോ ഭാരം ഉണ്ട്. സമയത്ത് ഒരു ടിക്കറ്റിൽ 40 കിലോ മാത്രമേ വെയിറ്റ് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. എനിക്ക് എന്റെ ലഗേജ് കുറവായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് നമ്മുടെ പാസ്പോർട്ട് എയർപോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ലഗേജ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെ ഒരു ഉപകാരം ചെയ്യാമെന്ന് വിചാരിച്ച് ഉപകാരം ഞാൻ സമ്മതിച്ചു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ വിചാരിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എയർപോർട്ടിൽ നിന്ന് ലഭിച്ചത്. അന്ന് 20 കിലോമീറ്റർ എക്സ്ട്രാ കൊണ്ടുപോകുവാൻ ആ എയർവേസ് ഉദ്യോഗസ്ഥന്മാർ അനുവദിച്ചു. എന്നാൽ തനിച്ച് മാത്രമേ പാസ്പോർട്ട് വാങ്ങിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ തനിച്ച് ഞങ്ങളുടെ പാസ്പോർട്ട് കൊടുത്ത് ഞങ്ങളുടെ ലഗേജ് വെയിറ്റ് എടുത്തു. തോമസിന്റെ ലഗേജ് വെയിറ്റ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ ആ ലഗേജിൽ 120 കിലോ വെഴിയും കാണിക്കാറിടയായി. ഞങ്ങൾ അത്ഭുതപ്പെട്ട് ഒരിക്കലും അസാധ്യമായ കാര്യമാണ്. ഞങ്ങളുടെ ഓയിൽ കമ്പനിയിൽ എടുക്കുന്ന ആ വെയിറ്റിലാണ് വെയിറ്റ് എടുക്കുന്ന ഇതിലാണ് ത്രാസിലാണ് ഞങ്ങൾ വെയിറ്റ് എടുത്തത്. അത് കറക്റ്റായിരിക്കും. ഇത് തികച്ചും വ്യത്യസ്തമായപ്പോൾ അദ്ദേഹം അവരോട് തർക്കിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉണ്ടായാൽ മതിയെന്ന് അവർ പറഞ്ഞപ്പോൾ ഏതായാലും തിരിച്ചു പോവുകയാണല്ലോ, അതുകൊണ്ട് കൊണ്ടുപോയേക്കാൾ വിചാരിച്ചിട്ട് അന്ന് വളരെ ഭാരിച്ചൊരു തുക അതിനുവേണ്ടി കൊടുക്കേണ്ടതായി അനുഭവം വന്നു. അവിടുന്ന് യാത്ര തിരിച്ചു. വയറ്റിൽ യാത്ര തിരിക്കുമ്പോഴും ഞാൻ ദൈവസ്നേഹത്തിന്റെ പിന്നീട് തോമസിനോട് എനിക്കറിയാവുന്ന ഭാഷയിൽ അദ്ദേഹം സംസാരിക്കാനിടയായി. എന്നാൽ ആ കാര്യത്തിലൊന്നും അദ്ദേഹം ചെവി കൊടുക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. ആ എയർപോർട്ട് ഫ്ലൈറ്റിൽ യാത്ര തിരിക്കുമ്പോഴും ആ ഫ്ലൈറ്റിൽ ലഭിക്കുന്ന മദ്യം അദ്ദേഹം കുടിക്കുവാൻ ആരംഭിച്ചു. തിരിച്ച് എയർപോർട്ടിലെത്തി, ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി ഞങ്ങളുടെ കസ്റ്റംസ് ചെക്കിംഗ് സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ പണം അടയ്ക്കുവാൻ ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് റൂമിൽ കൊണ്ടുപോയി നഗ്നനാക്കിയിട്ട് അദ്ദേഹത്തിനെ ചെക്ക് ചെയ്യുവാൻ ആരംഭിച്ചു. ആ സമയത്താണ് എനിക്ക് ഹൃദയത്തിൽ ഒരു ഓർമ്മ വന്നത്, ഒരുവൻ ക്രിസ്തുവിൽ ആയതിനു ശേഷം പിന്മാറിപ്പോയാലുണ്ടായ ദാരുണമായ സംഭവങ്ങളെ പറ്റി എന്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരുവാനിടയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശാരി ഒരുവൻ ക്രിസ്തുവിൽ വന്ന് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുപോയ അവന്റെ വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് പോകാനിടയായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടായത് ആ ശാരീരിക രോഗത്തിന്റെ ക്ലേശങ്ങൾ അദ്ദേഹം അനുഭവിക്കേണ്ടതായി വന്നു. പിന്നീട് അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടം അദ്ദേഹത്തെ അനുഭവിക്കേണ്ടതായി വന്നു. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വന്നത് മറ്റുള്ള മുമ്പിൽ അപമാനിതനായി തീരേണ്ടത അനുഭവങ്ങൾ കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരുവൻ ക്രിസ്തുവിനായ ശേഷം മടങ്ങിപ്പോയാൽ അദ്ദേഹത്തിന്റെ ജീവിതം പരാജയമായിരിക്കും. ഇപ്പൊ അദ്ദേഹത്തിന്റെ അതേ തോമസിന്റെ അനുഭവം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, ഒരു പ്രാകൃത മനുഷ്യനായി ഒരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തില് കർത്താവ് നിർത്തിയതുകൊണ്ട് ഇന്ന് ഞാൻ കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ നിങ്ങളുടെ മധ്യത്തിന്റെ അനുഭവങ്ങളെ ശരി ചെയ്യാൻ സാധിച്ചു. എന്നാൽ അതേ വ്യക്തി ജീവിതത്തിൽ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയി, ഒരു സാധനെ പോലെ, ഒരു ലൗകിക ലോകമനുഷ്യനെ പോലെ കാണുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ദൈവസ്നേഹം നമ്മളെ എത്രത്തോളം ഉയർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തില് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ശരി, എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ശരി, സ്വന്തമോ ബന്ധുമോ നമ്മളെ തള്ളിക്കളഞ്ഞാലും ശരി, കർത്താവിന് വേണ്ടി നിന്നാൽ അവസാനത്തോളം തള്ളിക്കളയാത്ത, അവസാനത്തോളം സ്നേഹിക്കുന്ന ആ നല്ല ഇടയനായ യേശുവിന്റെ സംരക്ഷണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പരാജയത്തിലുള്ള പരാജയത്തിലേക്ക് പോകുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ ക്ഷണിച്ചത്. മറിച്ച് ക്രിസ്തീയ ജീവിതം ഒരു വിജയത്തിന്റെ ജീവിതമാണ്. അത് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഓരോ പടി മുന്നോട്ടാണ് ക്രിസ്തീയ ജീവിതം നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ രാഞ്ഞടിക്കും. കൂരിരു താഴ്വയുടെ അനുഭവം വരും, മരണയിലൊരു താഴ്വയുടെ അനുഭവം വരും, കണ്ണുനീരിന്റെ അനുഭവം വരും. എന്നാലും ക്രിസ്തുവിനെ തള്ളിക്കളയാതെ, ക്രിസ്തുവിനെ പിൻപറ്റിക്കൊണ്ട്, ക്രിസ്തുവാണ് എന്റെ ജീവിതത്തിൽ എല്ലാം എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നിന്നു കഴിഞ്ഞാൽ ദൈവ സ്നേഹം നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവെത്തുവാനിടയാകും. ഭദ്രകേശകഭേദ്രകമെന്ന് പറഞ്ഞ ശിഷ്യന്മാര് കർത്താവിന് ഗ്രാമത്തിന് വേണ്ടി നിന്നു. പ്രതികൂലത്തിന്റെ അവസ്ഥ വരെയും പ്രശ്നത്തിന്റെ അവസ്ഥ വരെയും ദൈവത്തിന്റെ പ്രവൃത്തി അവർക്ക് കാണാൻ സാധിച്ചില്ല. അവരെ പിടിച്ച് തിരിച്ചുള്ളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ബന്ധിതരായ തിരിച്ചുള്ളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആ ശിഷ്യന്മാര് ആ സമയത്ത് വിശ്വാസത്തിന് വേണ്ടി നിലനിന്നതുകൊണ്ട് തിരിച്ചുള്ളിയിൽ നാലാമനായിട്ട് മനുഷ്യപുത്രന് സമനായ ഒരു വ്യക്തി ഇറങ്ങി വന്ന് വിടുവിച്ചെങ്കിൽ അതേ ദൈവത്തിന്റെ സാന്നിധ്യം അവസാനത്തോളം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരുതല് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനുഷ്യന്റെ മുമ്പിൽ ഒരു പക്ഷേ ആശ്ചര്യമായി തോന്നാം. ദൈവസന്നിധിയിൽ മനുഷ്യനുള്ള സാധ്യമായ സാധ്യം ദൈവത്താൽ സാധ്യമാക്കുന്ന കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ വേർതിരിക്കുവാൻ അനുവദിച്ചു കൊടുക്കരുത്. കഷ്ടതയോ സങ്കടമോ നഷ്ടതയോ ആപത്തോ വാളോ പീഡനമോ എന്ത് തന്നെ വന്നാലും ശരി, ഈ ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം അന്ത്യത്തോളം നമുക്ക് അനുഭവമായിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് കർത്താവിന് വേണ്ടി സ്ത്രോത്രം വിശ്വസ്തമായി നിൽക്കുവാൻ, മരണപര്യന്തം വിശ്വസ്തരായി നിന്നാൽ ജീവഗതിയുടെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ഹല്ലേലൂയ്യാ. അതുകൊണ്ട് ഈ പോർക്കളത്തിൽ പെടുകുവാൻ പ്രഭുവിന്റെ ദൈവം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപകൾ കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഉപദേശം കൊണ്ട് ദൈവം നമ്മളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഹലോ, എനിക്ക് വേണ്ടി സമയം വേർതിരിച്ചിരുന്ന സഭയോട്, ദൈവദാസന്മാരോട് ഉള്ള നന്ദിയെ കടപ്പാതെ അറിയിച്ചുകൊണ്ട് ഞങ്ങളെ ഓർത്തുകൊണ്ട് എന്റെ കുടുംബക്കാരെ പ്രാർത്ഥിക്കാനില്ല. ഹല്ലേലൂയ്യാ. രക്ഷിക്കപ്പെട്ട ദൈവ വൈദ്യര് ദൈവമക്കൾ മാത്രമേ എനിക്ക് മാതാപിതാക്കളായ സഹോദരങ്ങളായിട്ട് ദൈവം എനിക്ക് ദാനമായി തന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വിരുമ്പലം ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ പാത്രം ഇരിക്കുന്നു. ദൈവം വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.